ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ദൈവസന്നിധിയിൽ കടന്നു വന്ന് അതിന്റെ വചനത്തിൽ നിന്ന് കേൾക്കുവാൻ ദൈവം ഇങ്ങനെ വീണ്ടും ഒരവസരം നൽകി തന്നതിനായിട്ട് ദൈവത്തെ സ്തുതിക്കാം. നാം കർത്താവിന്റെ വീണ്ടും വരവിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭാവിയെക്കുറിച്ച് അറിയുവാനുള്ള ആഗ്രഹം മനുഷ്യ സഹജമാണ്. മനുഷ്യന്റെ ഏറ്റവും വലിയ ആഗ്രഹം നാളെ എന്ത് നടക്കും എന്ന് അറിയുവാനുള്ള ആഗ്രഹമാണ്. ഇന്ന് നിങ്ങളോട് ആരോടെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാൽ വിവിധങ്ങളായ ഉത്തരങ്ങളായിരിക്കും അതിന് ലഭിക്കുക. ഒരുപക്ഷെ നിങ്ങളിൽ ചിലർ പറയും, അല്പ നാളുകൾക്ക് ശേഷം, ചില വർഷങ്ങൾക്ക് ശേഷം ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യം ഇന്ത്യ ആയിത്തീരും എന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. അല്ല, മറ്റു ചിലർ പറഞ്ഞേക്കാം, അല്പനാളുകൾ മാത്രമേ ഇനിയും അമേരിക്കയ്ക്ക് ഭാവിയുള്ളൂ, അമേരിക്ക തകരുവാൻ പോകുകയാണ്. അല്ല, മറ്റു ചിലർ പറഞ്ഞേക്കാം, യൂറോപ്പ് ശക്തമായി വരികയാണ്, യൂറോ കറൻസി ഡോളറിനേക്കാൾ ശക്തമായി വരികയാണ്. മനുഷ്യൻ ഈ കാര്യങ്ങളെക്കുറിച്ച് അഥവാ നാളെ നടക്കുവാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് അതീവ ജാഗ്രതനാണ്. സ്വാഭാവികമാണ് എന്താണ് നാളെ നടക്കുവാൻ പോകുന്ന കാര്യമെന്നുള്ളത്. എന്നാൽ ഞാൻ പറയട്ടെ, നാളെ നടക്കുവാൻ പോകുന്ന ഭാവിയിൽ, ഈ അടുത്ത വിദൂര അനതിവിദൂര ഭാവിയിൽ നടക്കുവാൻ പോകുന്ന ഏറ്റവും വലിയ സംഭവം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വീണ്ടും വരും എന്നുള്ളതാണ്. കർത്താവ് വരവിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം നാം ചിന്തിക്കുകയുണ്ടായി. അവന്റെ വരവ് രണ്ട് ഘട്ടങ്ങളായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഒന്ന്, അവൻ ഉദയനക്ഷത്രം പോലെ അവൻ വരും. തന്റെ സഭയെ, തന്റെ കാന്തയെ ചേർക്കുവാനായിട്ട് അവൻ വരികയാണ്. അതിനെ സഭയുടെ ഉൾപ്രാപണം എന്നാണ് പറയുക. വേദപുസ്തകം അതിനെക്കുറിച്ച് വ്യക്തമായി വിവരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നാം ആ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. എന്നാൽ രണ്ടാമതായിട്ട് അവൻ ഒലിവുമലയിൽ മഹത്വത്തിൽ പ്രത്യക്ഷനാകുവാൻ പോവുകയാണ്. അവൻ നീതി സൂര്യനായിട്ട് സർവജനത്തിനും കാണുവാൻ മതിയായ വിധത്തിൽ അവൻ പ്രത്യക്ഷനാകുവാൻ പോവുകയാണ്. അത് ഭാവിയിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ സംഭവമായിരിക്കും. ഏത് നിമിഷത്തിലും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് കർത്താവ് വീണ്ടും വരുമെന്നുള്ളത്. അനേകായിരങ്ങൾ, കോടാനുകോടി ജനങ്ങൾ ഈ ഭൂമുഖത്ത് നിന്ന് ഒരു നിമിഷത്തിനുള്ളിൽ നിലയ്ക്കാത്ത നാഴികയിൽ അപ്രത്യക്ഷമാകും. ആ അപ്രത്യക്ഷമാകുന്ന അനുഭവത്തെയാണ് സഭയുടെ ഉൾപ്രാവണം എന്ന് പറയുന്നത്. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, കോട്ടയം പട്ടണം വളരെ ഭാഗ്യമുള്ള ഒരു പട്ടണമാണ്. വേദപുസ്തകത്തിലെ പ്രവചനങ്ങളെ കുറിച്ച് ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള പട്ടണം കോട്ടയം പട്ടണമായിരിക്കാം. എന്നാൽ ഇന്നും ഈ വിഷയം ആവർത്തിക്കുന്നതിൽ ഞങ്ങൾക്ക് സങ്കോചമില്ല. ഇത് ഏറ്റവും ദൈവത്തിൽ ദൈവവചനമാണ്, സത്യമാണ്. ഇത് ഏറ്റവും അടുത്തതായി നടക്കുവാൻ പോകുന്ന സംഭവമാണെന്ന് ലോകകാര്യങ്ങൾ വിളിച്ചറിയിക്കുന്നുണ്ട്. ഈ വരുന്ന ദിവസങ്ങളിൽ ഈ നമുക്ക് ഈ വിഷയങ്ങളെ കുറിച്ച് ധാരാളമായി പഠിക്കുവാൻ നാം ദൈവം സഹായിക്കട്ടെ. ഇന്നത്തെ വിഷയം നിങ്ങൾക്ക് പരിചയമുള്ള വിഷയമാണ്. വ്യത്യസ്തമായ ഒന്നുമല്ല ഞാൻ പറയാൻ പോകുന്നത്. എന്നാൽ ഒരു കാര്യം നിങ്ങളെ വീണ്ടും ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവ് വീണ്ടും വരികയാണ്. എന്നാൽ നാം നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്നുണ്ടോ? ഒരു മനുഷ്യരോട് ചോദിച്ചാൽ പല മനുഷ്യരും പറയുന്നത് ഈ ജീവിതം ഇവിടെ കൊണ്ട് അവസാനിക്കുന്നതാണ്, ഭാവിയിൽ ഒന്നുമില്ല. എന്നാൽ വേദപുസ്തകം വ്യക്തമായി പറയുന്നു, ഈ ജീവിതം ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ഒരിക്കൽ നമ്മുടെ സൃഷ്ടാവായ ദൈവത്തോട് നാം കണക്ക് ബോധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. നാം ഈ ഭൂമിയിൽ ചെയ്യുന്ന പ്രവൃത്തിക്കനുസരിച്ച് ഒരിക്കൽ നാം കണക്ക് ബോധിപ്പിക്കണം. അങ്ങനെ ബോധിപ്പിക്കുന്ന ഒരു പ്രത്യേക സ്ഥലമുണ്ടെന്ന് വേദപുസ്തകം വ്യക്തമായി പറയുന്നു. നീ പാപിയായി മരിച്ചാൽ, ദുഷ്ടനായി മരിച്ചാൽ, കർത്താവിനെ സ്വീകരിക്കാതെ മരിച്ചാൽ ഒരിക്കൽ നീ വെള്ളസിംഹാസനത്തിന്റെ മുൻപിൽ നിൽക്കേണ്ടി വരും എന്ന് വേദപുസ്തകം വ്യക്തമായി പറയുന്നു. അവിടെ പുസ്തകങ്ങൾ തുറക്കും. നിന്റെ പേരിൽ നിന്റേതായ എല്ലാ പ്രവൃത്തികളെയും രേഖപ്പെടുത്തുന്ന ഒരു പുസ്തകമുണ്ട് എന്ന് വേദപുസ്തകം പറയുകയാണ്. അതുകൊണ്ട് ഈ ജീവിതം ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല, ഭാവിയിൽ ഒരു ജീവിതമുണ്ടെന്ന് നാം മനസ്സിലാക്കണം. ആ പുസ്തകം തുറന്ന് അവിടെ പ്രവൃത്തിക്കനുസരിച്ച് നമുക്ക് ശിക്ഷാവിധി ലഭിക്കും. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാതെ ഏവനെയും നിത്യമായ നരകത്തിൽ തള്ളിയിടുമെന്ന് ദൈവവചനം വ്യക്തമായി രേഖപ്പെടുത്തുന്നു. അത് ഭയാനകമായ ഒരനുഭവമാണ്. വെള്ളസിംഹാസനത്തിന് മുൻപിൽ നീതിമാനായ കർത്താവ് നിന്നെ ന്യായം വിധിക്കുവാൻ പോവുകയാണ്. അതുകൊണ്ട് ഇന്ന് ഈ ജീവിതത്തിൽ ചില കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് ആവശ്യമുണ്ട്. എന്നാൽ ആ വിഷയമല്ല ഇന്ന് ഞാൻ പറയുവാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് ഞാൻ പറയുവാൻ ഉദ്ദേശിക്കുന്ന വിഷയം, വിശ്വാസികളായ അവനെ അംഗീകരിച്ചവരായ നാം നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്നുണ്ടോ? ഉത്തരവാദിത്തങ്ങൾ ചെയ്തില്ല എങ്കിൽ കർത്താവ് വീണ്ടും വരുമ്പോൾ അവന്റെ മുൻപിൽ നാം നിൽക്കേണ്ടി വരും. അവന്റെ മുൻപിൽ നാം കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അവൻ നമുക്ക് പ്രതിഫലങ്ങൾ നൽകുവാൻ പോകുന്ന ദിവസമുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം ഏറ്റവും ജാഗ്രതയുള്ളവരായിട്ട് കണക്ക് ബോധിപ്പിക്കണം എന്നുള്ള ബോധത്തോട് ജീവിക്കേണ്ട ആവശ്യമുണ്ട്. പ്രാരംഭമായിട്ട് ചില വേദഭാഗങ്ങൾ നമുക്ക് വായിക്കാം. വെളിപ്പാട് പുസ്തകം 22:12 നമുക്ക് വായിക്കാം. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവനവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ പക്കലുണ്ട്. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവനവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ പക്കലുണ്ട്. ഒരു വേദഭാഗം കൂടി നമുക്ക് വായിക്കാം. 2 കൊരിന്ത്യർ 5:10 വായിക്കാം. നമുക്ക് ഏറ്റവും പരിചയമുള്ള വാക്യങ്ങളാണ്, ഒന്നുകൂടി വായിക്കുന്നതിൽ തെറ്റില്ല. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിനെ തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. നാം എല്ലാവരും കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുന്നവരോട് പറയുന്ന വാക്കുകളാണ്. അപ്പോസ്തലനായ പൗലോസ് ഉൾപ്പെടെ നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപാകെ നിൽക്കേണ്ടി വരും. നാം ഈ ശരീരത്തിൽ ചെയ്തത് നല്ലതായാലും തീയതായാലും അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ നാം ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപാകെ നിൽക്കേണ്ടി വരും. ഇന്നത്തെ വിഷയം ഞാൻ പറഞ്ഞതുപോലെ പുതുമയുള്ള വിഷയമല്ല, എന്നാൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഒരു വിഷയമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ക്രിസ്തുവിന്റെ ന്യായാസനം. ക്രിസ്തുവിന്റെ ന്യായാസനം ഒരു ന്യായവിധിയുടെ സ്ഥലമല്ല, ശിക്ഷയുടെ സ്ഥലമല്ല, പ്രതിഫലങ്ങൾ നൽകുന്ന സ്ഥലമാണ് ക്രിസ്തുവിന്റെ ന്യായാസനം. അപ്പോസ്തലനായ പൗലോസ് ഇത് എഴുതുമ്പോൾ പണ്ട് ഏദൻസിൽ നടന്ന ഒളിമ്പിക്സിനെ കുറിച്ച് തന്റെ ചിത്രം തന്റെ മനസ്സിൽ വരികയാണ്. ഒളിമ്പിക്സിൽ ജേതാക്കളായ വ്യക്തികൾക്ക് സമ്മാനം കൊടുക്കുന്ന, പ്രതിഫലങ്ങൾ നൽകുന്ന ആ ചിത്രം മനസ്സിൽ കണ്ടുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ഇത് വിവരിക്കുന്നത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ക്രിസ്തുവിന്റെ ന്യായാസനം അഥവാ ബീമ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഭീമ എന്ന വാക്കിന്റെ അർത്ഥം ഉയർന്ന ഒരു സ്റ്റേജ്, അത് ഉയർന്ന സ്ഥലമാണ്. ദി എലിവേറ്റഡ് പ്ലേസ് ഓർ റിവാർഡ് സീറ്റ്, പ്രതിഫലങ്ങൾ നൽകുന്ന സ്ഥലം എന്നാണ് അതിന്റെ അർത്ഥം. ജേതാക്കൾക്ക്, ഒളിമ്പിക്സിൽ ജയിക്കുന്നവർക്ക് അവിടെ പ്രതിഫലങ്ങൾ നൽകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് അപ്പോസ്തലൻ ഇവിടെ വിവരിക്കുന്നത് ആ പ്രത്യേകമായ ചിത്രം കണ്ടുകൊണ്ടാണ് വിവരിക്കുന്നത്. നാം ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടി വരും. ഈ ശരീരത്തിൽ നാം എന്താണോ ചെയ്തത് അതിനനുസരിച്ചുള്ള പ്രതിഫലം ലഭിക്കുവാനായിട്ട് നാം അവിടെ വരും. നാം കഴിഞ്ഞ ദിവസം കണ്ടു കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. ജീവനോട് ശേഷിക്കുന്ന നാം അവരോടൊപ്പം രൂപാന്തരപ്പെട്ട് അവനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. അവിടെ നാം അവനെ കണ്ടുമുട്ടും. അവനുമായിട്ട് നാം ബന്ധപ്പെടും. അവനെ നാം കാണും. എന്നാൽ വെളിപ്പാട് പുസ്തകം 22:12 നാം സൂക്ഷ്മമായിട്ട് പഠിക്കേണ്ട ആവശ്യമാണ്. അവിടെ കർത്താവ് വരുന്നതിനെ കുറിച്ച് പറയുകയാണ്. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തൻ അവനവന്റെ പ്രവൃത്തിക്ക് തക്ക പ്രതിഫലം എന്റെ പക്കലുണ്ട്. അവൻ സ്വർഗത്തിൽ നിന്ന് വരുമ്പോൾ കൈയും വീശിയല്ല വരുന്നത്, കയ്യിൽ ഒന്നുമില്ലാതെയല്ല വരുന്നത്, അവൻ കയ്യിൽ പ്രതിഫലവുമായിട്ടാണ് വരുന്നത്. പലപ്പോഴും ഞങ്ങളുടെ ഭവനത്തിൽ ഞാൻ ബാലനായിരിക്കുമ്പോൾ പല വിരുന്നുകാരും വരാറുണ്ട്. എനിക്കെന്റെ പിതാവിന്റെ സ്നേഹിതർ വരുന്നത് വളരെ ഇഷ്ടമാണ്. അവരാരെങ്കിലും വരുമ്പോൾ ഞാൻ ദൂരവേ കാണും, എന്റെ പിതാവിന്റെ സ്നേഹിതർ വരുന്നുണ്ട്. അവർ വരുമ്പോൾ അവരുടെ മുഖത്തല്ല ഞാൻ ആദ്യം നോക്കുന്നത്, അവരുടെ കയ്യിലാണ് നോക്കുന്നത്. എനിക്കറിയാം അവർ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ എനിക്കായിട്ട് കൊണ്ടുവരും എന്ന് എനിക്കറിയാം, അവരുടെ കയ്യിൽ എന്തെങ്കിലും കാണുമെന്നറിയാം. അത് എന്നെ വളരെയേറെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ കർത്താവ് വരുന്നത് കയ്യിൽ പ്രതിഫലവുമായിട്ടാണ് വരുന്നത്. അവൻ വെറുതെ അല്ല വരുന്നത്. അതുകൊണ്ട് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും, പ്രതിഫലം നൽകുന്ന സ്ഥലം സ്വർഗമല്ല. സ്വർഗത്തിൽ നിന്ന് അവൻ പ്രതിഫലവുമായിട്ട് ഭൂമിയിൽ അവൻ വരികയാണ്. നാം അവനെ മധ്യാകാശത്തിൽ, അവനെ മധ്യത്തിൽ കാണും എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ പ്രതിഫലം നൽകുന്ന സ്ഥലം സ്വർഗമല്ല, ഭൂമിയുമല്ല, മധ്യാകാശമാണെന്ന് ഈ വാക്യത്തിൽ നിന്നും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയും. വേറൊരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, കർത്താവ് തന്റെ സഭയ്ക്ക് നൽകിയ വാഗ്ദത്തങ്ങളിൽ ഒന്നാണ് പുത്തൻ എരിശിലേം, പുതിയ എരിശിലേം. സഭയ്ക്ക് നൽകിയ പ്രതിഫലങ്ങളിൽ, വാഗ്ദത്തം ചെയ്ത പ്രതിഫലങ്ങളിൽ ഏറ്റവും മനോഹരമാണ് പുതിയ എരിശിലേം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. യോഹന്നാന്റെ സുവിശേഷം 14:1-6 വാക്യങ്ങളിൽ കർത്താവ് വ്യക്തമായിട്ട് പറയുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോകുകയാണ്. എന്തിനാണ്? നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾക്ക് പാർക്കുവാൻ മനോഹരമായ ഒരു വാസസ്ഥലം ഒരുക്കുവാൻ ഞാൻ പോകുകയാണ്. അവിടെ ഒരുക്കി കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ എന്റെ അടുത്ത് ചേർക്കുവാനായിട്ട് വീണ്ടും വരും എന്ന് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു. അപ്പോൾ കർത്താവ് ശിഷ്യന്മാർക്ക് നൽകിയ വാഗ്ദത്തമാണ് പുതിയ എരിശിലേം. വെളിപ്പാട് പുസ്തകം 22:12 നാം വായിക്കുമ്പോൾ അവൻ പ്രതിഫലവുമായിട്ട് വരുന്നു എന്ന് കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആ പ്രതിഫലങ്ങളിൽ അവൻ പുതിയ എരിശിലേമുമായിട്ടായിരിക്കും വരുന്നതെന്ന് ന്യായമായിട്ട് നമുക്ക് ചിന്തിക്കാം. പുതിയ എരിശിലേമിനെ കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ ധാരാളമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. പുതിയ എരിശിലേമിനെ കുറിച്ച് പറയുന്ന വേദഭാഗങ്ങൾ നാം പഠിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, പുതിയ എരിശിലേം ഒരു മൊബൈൽ സിറ്റിയാണ്. അത് ചലിക്കുന്ന ഒരു വലിയൊരു പട്ടണമാണ്. ഇസ് എ ഫ്ലൈയിങ് സിറ്റി, വേണമെങ്കിൽ ഒരു സാറ്റലൈറ്റ് സിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. അത് ഒരു ഭാഗത്ത് നിന്നും വേറെ ഭാഗത്തേക്ക് ചലിക്കുവാൻ മതിയായ മനോഹരമായ ഒരു പട്ടണമാണ് പുതിയ എരിശിലേം. അപ്പോൾ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് അവൻ വരുമ്പോൾ, രണ്ടാമത് വരുമ്പോൾ പ്രതിഫലവുമായിട്ട് വരുന്നു എന്ന് നാം കാണുന്നുണ്ട്. ആ പ്രതിഫലങ്ങളിൽ തീർച്ചയായിട്ടും പുതിയ എരിശിലേം കാണും എന്നത് സംശയമില്ല. അങ്ങനെയെങ്കിൽ നാം കർത്താവിനെ മധ്യാകാശത്തിൽ കാണുമ്പോൾ നാം എവിടെയാണ് പ്രവേശിക്കുന്നത്? ശൂന്യമായ സ്ഥലത്തല്ല, നാം ആ പുതിയ എരിശിലേമിൽ നാം പ്രവേശിക്കുകയായിരിക്കും. കർത്താവ് വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് അവനെ പുതിയ എരിശിലേമിൽ നമുക്ക് പ്രതിഫലം നൽകുവാനായിട്ട് ഒരുങ്ങുന്നത് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചിന്തിക്കേണ്ട ഒരു വിഷയം, ഈ കർത്താവിന്റെ പ്രതിഫലം നൽകുന്ന സ്ഥലം അഥവാ ക്രിസ്തുവിന്റെ ന്യായസ്ഥാനം എവിടെയാണ് സ്ഥാപിക്കുന്നതെന്ന് ചോദിച്ചാൽ മധ്യാകാശത്തിൽ, ആ പുതിയ എരിശിലേമിൽ കർത്താവുമായിട്ട് നാം പ്രവേശിക്കുകയും ആ പുതിയ എരിശിലേമിൽ വെച്ചായിരിക്കും നമുക്ക് പ്രതിഫലങ്ങൾ നൽകുവാൻ പോകുന്നത്. മനോഹരമായ ഒരു അനുഭവമാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതുമ്പോൾ, അങ്ങനെ നാം എന്നുമെന്നും അവനോടുകൂടെ, പിരിയാതെ എപ്പോഴും അവനോടുകൂടെ ആയിരിക്കും. മനോഹരമായ ഒരു പ്രത്യാശയാണ് ദൈവം വിശ്വാസികൾക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രത്യാശയ്ക്ക് വേണ്ടി നാം ഒരുങ്ങേണ്ടത് ആവശ്യമാണ്. ഒരു കാര്യം അതിന് മുൻപായിട്ട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ദൈവം നമ്മളെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത് ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. നാം ശിക്ഷിക്കപ്പെടേണ്ടവരായിരുന്നു, പാപികളായിരുന്നു. പഴയത് നാം പാപികളായ നമ്മെ രക്ഷിക്കുവാനായിട്ട് തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. എന്നാൽ നാം അനുഭവിക്കേണ്ട ശിക്ഷ, പാപികളായി നാം അനുഭവിക്കേണ്ട ശിക്ഷ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആ കാൽവരിയുടെ കുരിശിൽ, ആ ഗോൽഗോഥ മലയിൽ അവൻ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. അങ്ങനെ പാപികളായ നമ്മെ ഭയങ്കരമായ ദൈവത്തിന്റെ ന്യായവിധിയിൽ നിന്നും അവൻ നമ്മെ രക്ഷിച്ചു. ദൈവത്തിന്റെ സ്തോത്രം. എന്നാൽ ഇന്ന് തന്റെ മക്കളായ നമ്മളെ പിതാവ് എന്ന നിലയിൽ അവൻ ശിക്ഷിച്ച് വളർത്തുകയാണ്. ഒരു പിതാവ് സ്നേഹിക്കുന്ന മക്കളെ ശിക്ഷിക്കുന്നത് പോലെ അവൻ ഇന്ന് നമ്മളെ വളർത്തുകയാണ്. ഇന്ന് നമ്മളെ അവൻ പുത്രന്മാരായിട്ട്, മക്കളായിട്ട് കരുതുകയാണ്. എന്തിനാണ്? പിതാവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് മക്കൾ ജീവിക്കണം എന്നുള്ളതാണ്. എന്നാൽ ഭാവിയിൽ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ അവൻ നമ്മെ പരിശോധിക്കുന്നത് പാപികളായിട്ടല്ല, പുത്രന്മാരായിട്ടല്ല, ദാസന്മാരായിട്ട് നമ്മെ ഏൽപ്പിച്ച ചുമതലകൾ നാം ചെയ്തോ ഇല്ലയോ എന്ന് നമ്മുടെ കർത്താവ് അന്ന് പരിശോധിക്കും. അതുകൊണ്ട് ദാസന്മാരായ നാം, അവന്റെ അവനെ സേവിക്കുന്നവരായ നാം, അവന്റെ വേലക്കാരായ നാം അവനെ ആത്മാർത്ഥമായി സേവിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഞാൻ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. കർത്താവ് സ്വർഗത്തിൽ നിന്ന് വരികയും അവൻ പുതിയ യെരുശലേമിൽ വരികയും നാം പുതിയ യെരുശലേമിലേക്ക് നിത്യമായ നമ്മുടെ വാസസ്ഥലമാകുന്ന പുതിയ യെരുശലേമിൽ പ്രവേശിക്കുകയും ആ മധ്യാകാശത്തിൽ വെച്ച് നാം ചെയ്ത പ്രവൃത്തിക്കനുസരിച്ച്, നാം അവന് വേണ്ടി ചെയ്ത ജോലിക്കനുസരിച്ച് അവൻ നമുക്ക് വേണ്ടി പ്രതിഫലം നൽകും എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. അവിടെ പ്രതിഫലങ്ങൾ വാങ്ങുവാനായിട്ട് നാം കടന്നു ചെല്ലണം. കർത്താവിന്റെ വചനത്തിൽ വായിക്കുമ്പോൾ ഏത് വിധത്തിലാണ് അവൻ പ്രതിഫലങ്ങൾ നൽകുന്നത്, ഏത് വിധത്തിലാണ് അവൻ നമ്മെ പരിശോധിക്കുന്നത് എന്ന് വ്യക്തമായി രേഖപ്പെടുത്തുന്നുണ്ട്. ഒന്നാമതായിട്ട് നാം കാണുന്നത് അവൻ നമ്മെ പരിശോധിക്കുവാൻ പോകുന്നത് നല്ല ഗ്രഹവിചാരകന്മാരായിട്ടാണ്. വേദപുസ്തകം നമ്മെ പറയുന്നത് നാം വിശ്വാസികളാണ്. കർത്താവ് യേശുക്രിസ്തു വിശ്വസിക്കുന്ന ഓരോ വ്യക്തികളെയും കർത്താവ് ഗ്രഹവിചാരകന്മാരാക്കിയിരിക്കുകയാണ്. സ്റ്റിവാർഡ്സ്, സ്റ്റിവാർഡ്സിന്റെ അഥവാ ഗ്രഹവിചാരകന്റെ ഏറ്റവും വലിയ യോഗ്യത അവൻ വിശ്വസ്തനായിരിക്കണം എന്നുള്ളതാണ്. ഒരു യജമാനൻ അവന് ചില കണക്കുകൾ ഏൽപ്പിച്ചിട്ടുണ്ട്, ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ അവൻ ഭംഗിയായി ചെയ്യേണ്ടത് ആവശ്യമാണ്. ഗ്രഹവിചാരകൻ ആ ജോലി സൂക്ഷ്മമായിട്ട് ചെയ്തില്ല എങ്കിൽ അവൻ വിശ്വസ്തനല്ല, അവൻ യജമാനന് കണക്ക് ബോധിപ്പിക്കേണ്ടതായിട്ട് വരും. ദൈവം എന്നെയും നിന്നെയും ചില ചുമതലകൾ ഏൽപ്പിച്ചിട്ടുണ്ട്, ചില താലന്തുകൾ നൽകിയിട്ടുണ്ട്, ചില കൃപാവരങ്ങൾ നൽകിയിട്ടുണ്ട്. ആ കൃപാവരങ്ങൾ വ്യാപാരം ചെയ്ത് യജമാനൻ ലാഭമുണ്ടാക്കുക, അതാണ് നമ്മുടെ ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തം നാം ചെയ്യുന്നുണ്ടോ എന്ന് ഈ സന്ധ്യയുടെ വേളയിൽ നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാം. ഒരു പക്ഷേ നിങ്ങൾ കരുതിയേക്കാം, ഇല്ല എനിക്ക് യാതൊരു കൃപാവരവുമില്ല, എനിക്ക് യാതൊരു കഴിവുമില്ല എന്നൊക്കെ പറഞ്ഞേക്കാം. എന്നാൽ അതിന്റെ ദൈവത്തിന്റെ സന്നിധാനത്തിൽ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ ഒരിക്കലും ഈ ഒഴുകൊഴുകൾ നമുക്ക് പറയുവാൻ സാധ്യമല്ല. ക്രിസ്തുവിന്റെ ന്യായാസനം നാം കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ്. നാം വിശ്വസ്തമായിട്ട് അവന് വേണ്ടി ജോലി ചെയ്തിട്ടുണ്ടോ? അവൻ ഏൽപ്പിച്ച താലന്തുകൾ, അവൻ ഏൽപ്പിച്ച കൃപാവരങ്ങൾ നാം വ്യാപാരം ചെയ്തിട്ടുണ്ടോ എന്ന് കർത്താവ് അന്ന് പരിശോധിക്കും. പത്രോസിന്റെ ലേഖനം ഒന്നാം ലേഖനം 4:10 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയും. പത്രോസിന്റെ ലേഖനം 4:10 വാക്യം നമുക്ക് വായിക്കാം.
ഓരോരുത്തരും വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗ്രഹവിചാരകന്മാരായി അതിനെ കൊണ്ട് അന്യോന്യം ശുശ്രൂഷിപ്പിൻ. ഒരുത്തൻ പ്രസംഗിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നു എന്ന പോലെയും ഒരുത്തൻ ശുശ്രൂഷിക്കുന്നുവെങ്കിൽ ദൈവം നൽകുന്ന പ്രാപ്തിക്ക് ഒത്തവണ്ണവും ആകട്ടെ. എല്ലാറ്റിലും ദൈവം യേശുക്രിസ്തു മൂലം മഹത്വപ്പെടുവാൻ ഇടവരട്ടെ. മഹത്വവും ബലവും എന്നേക്കും അവനുള്ളത്. ആമേൻ.
ഇവിടെ അപ്പോസ്തലനായ പത്രോസ് നമുക്ക് നൽകിയിരിക്കുന്ന കൃപാവരങ്ങൾ ഏത് വിധത്തിൽ ഉപയോഗിക്കണം എന്ന് രേഖപ്പെടുത്തുകയാണ്. നല്ല ഗ്രഹവിചാരകന്മാരായിട്ട് ദൈവം നൽകിയിരിക്കുന്ന കൃപാവരങ്ങളെ നാം ഉപയോഗിക്കണം എന്ന് പത്രോസ് പറയുകയാണ്. പത്രോസ് പറയുന്നത് ഇവിടെ പറയുന്നത് കൃപാവരങ്ങൾ രണ്ടായിട്ട് താൻ വിഭജിക്കുകയാണ്. അനേക കൃപാവരങ്ങളുണ്ട്, എന്നാൽ അതിനെ മൊത്തമായിട്ട് രണ്ടായിട്ട് താൻ വിഭജിച്ചുകൊണ്ട് പറയുകയാണ്. ഒന്ന്, ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുക. The speaking, the oracles of God. ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുക. അങ്ങനെയുള്ള കൃപാവരം ഒരുപക്ഷെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാകാം. അങ്ങനെയുള്ള കൃപാവരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഉപയോഗിക്കപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. രണ്ടാമത് പത്രോസ് പറയുന്നത് ദൈവത്തിന്റെ ദ സെർവിംഗ് ഗോഡ്സ് പീപ്പിൾ, ദൈവത്തിന്റെ ജനത്തെ ശുശ്രൂഷിക്കുക. അപ്പോൾ കൃപാവരങ്ങൾ രണ്ടു വിധത്തിലാണ്, ഒന്ന് പ്രസംഗിക്കുക, രണ്ട് ശുശ്രൂഷിക്കുക. ഈ രണ്ട് കാര്യങ്ങൾ ഇല്ലാത്ത ആരും സഭയിലില്ല. എല്ലാ വ്യക്തികൾക്കും സഹോദരന്മാർക്കും സഹോദരിമാർക്കും ഈ വിധത്തിലുള്ള കൃപാവരങ്ങൾ കർത്താവ് നൽകിയിട്ടുണ്ട്. ആ കൃപാവരങ്ങൾ മനസ്സിലാക്കി കണ്ടുപിടിച്ച് അവന്റെ വേലയിൽ അവന്റെ ഗ്രഹവിചാരകന്മാരായി നാം വിശ്വസ്തമായി ചെയ്യണം. എന്റെ ചുമതലകൾ ഞാൻ ചെയ്യുന്നുണ്ടോ? കർത്താവ് വരുവാൻ താമസമില്ല. ലോക സംഭവങ്ങൾ നമ്മെ വിളിച്ചറിയിക്കുന്നത് കർത്താവ് വരുന്നു. എന്നാൽ അവന്റെ മുൻപിൽ ഞാൻ നിൽക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ എന്നെ ഏൽപ്പിച്ചിട്ടുള്ള ചുമതലകൾ ചെയ്യുന്നുണ്ടോ എന്ന് നാം പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ ഈ സന്ദർഭത്തിൽ പണ്ടൊരിക്കൽ ചെറിയാൻ സാർ പറഞ്ഞ ഒരു ദൃഷ്ടാന്തം ഞാൻ ഓർക്കുകയാണ്. ഞാൻ പറഞ്ഞു, കൃപാവരമില്ലാത്ത ആരുമില്ല. അതിന് താൻ പറഞ്ഞ ഒരു ഉദാഹരണം, ഒരിക്കൽ ഈ അഞ്ചു വിരലുകൾ തമ്മിൽ മല്ലിടുകയുണ്ടായി, അവർ യുദ്ധം ചെയ്തു, അവർ തമ്മിൽ പോരാട്ടമുണ്ടായി. ഈ അഞ്ചു വിരലുകൾ വ്യത്യസ്തമായ അഞ്ചു വിരലുകളാണ്, അതിന്റെ എല്ലാ വിധത്തിലും വ്യത്യസ്തമാണ്. അതിൽ നടുക്ക് നിൽക്കുന്ന ആള് പറഞ്ഞു, ഞാനാണ് ഏറ്റവും നീളമുള്ള ആള്, അതുകൊണ്ട് എന്നെ എല്ലാവരും അംഗീകരിക്കണം, ഞാനാണ് നിങ്ങളുടെ നേതാവ്. വാസ്തവമാണ്, നടുക്ക് നിൽക്കുന്ന ആള് നീളമുള്ള ആളാണ്. അപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലാകും. എന്നാൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും അവകാശവാദം പറയണമല്ലോ എന്ന് ആലോചിച്ചു നിന്നു. അപ്പോൾ ഈ ചൂണ്ടുവിരൽ പറഞ്ഞു, നീ കാര്യമൊക്കെ ശരിയാണെങ്കിലും മറ്റുള്ളവരെ ചൂണ്ടുവാൻ എന്റെ സഹായമില്ലാതെ സാധ്യമല്ല, അപ്പോൾ ഞാനും മോശമല്ല എന്ന് ഈ ചൂണ്ടുവിരൽ പറഞ്ഞു. അതിന്റെ അടുത്തുള്ള വിരൽ പറഞ്ഞു, ശരി, അതൊക്കെ ശരിയാണെങ്കിലും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ദിവസം ഏതാണ്? വിവാഹ ദിവസമാണ്. അന്ന് ആ വിവാഹ ദിവസത്തിൽ മോതിരമിടുന്നത് എന്നിലാണ്, അതുകൊണ്ട് ഞാനും വളരെ ശ്രേഷ്ഠനായ ഒരുവനാണ്, എന്നെ ഞാൻ മോശമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ മൂന്നുപേരും അടുത്ത് നിന്നു, അവരൊന്നിച്ച് കെട്ടായി നിന്നുകൊണ്ട് നമ്മളാണ് വളരെ മിടുക്കന്മാരെന്ന ഭാവത്തിൽ അവർ നിൽക്കുകയാണ്. അപ്പോഴാണ് അവർ പറഞ്ഞു, ഇതാ ഈ ഒരു ചെറിയൊരു വിരൽ നീളമില്ല, കണ്ടാൽ ഒരു ഭംഗിയില്ല, ഇവൻ യാതൊരു ഗുണവുമില്ലാത്ത ഒരുവനാണെന്ന് പറഞ്ഞു. എന്നാൽ ചെറിയ വിരൽ പറഞ്ഞു, അങ്ങനെയൊന്നുമല്ല, നിങ്ങൾ എന്നെ കളിയാക്കേണ്ട കാര്യമൊന്നുമില്ല, നീളമില്ലാത്തവനെ അല്ല, നീളം ഇല്ലാത്തവനെങ്കിലും ഞാൻ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ആരെങ്കിലും VIP വന്നാൽ, പ്രധാനപ്പെട്ട ഒരു വ്യക്തി വന്നാൽ, നിങ്ങളെല്ലാം എന്റെ പുറകിലാണ് നിൽക്കുന്നത്, ഞാനായിരിക്കും എപ്പോഴും മുമ്പിൽ നിൽക്കുന്നത്. അവരെല്ലാം ലജ്ജിച്ചു. അവർ നാലു പേരും ഒന്നിച്ച് നിന്നുകൊണ്ട് ഈ തള്ളവരലിനെ പരിഹസിക്കുവാൻ തുടങ്ങി. അവർ പറഞ്ഞു, ഇവനൊരു ഒപ്പോസിഷൻ പാർട്ടിയാണ്, പ്രതിപക്ഷത്തിലിരിക്കുന്ന വ്യക്തിയാണ്, അതുകൊണ്ട് ഇവനുമായിട്ട് നമുക്ക് സഹകരിക്കാൻ പാടില്ല എന്നവർ തീരുമാനിച്ചു. അപ്പോൾ ഈ തള്ളവരൽ പറഞ്ഞു, അങ്ങനെയൊന്നുമല്ല, ഞാനില്ലാതെ നിങ്ങളെ കൊണ്ട് ഒന്നും സാധ്യമല്ല, ഞാനാണ് നിങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധു എന്നൊക്കെ പറഞ്ഞു. എന്നാൽ അവർ അംഗീകരിക്കുവാൻ തയ്യാറായില്ല. ഒടുവിൽ തള്ളവരൽ പറഞ്ഞു, എന്നെ ഒന്ന് ശ്രദ്ധിക്കുക, എനിക്ക് മാത്രമേ നിങ്ങളെ നാലു പേരെയും തൊടാൻ പറ്റുകയുള്ളൂ. അവർക്ക് അന്നേരമാണ് മനസ്സിലായി, അവർക്ക് പരസ്പരം തൊടാൻ പറ്റുന്നില്ല. അവർക്ക് മനസ്സിലായി അവരുടെ ബലഹീനത എവിടെയാണ്. ഇവിടെ ശ്രദ്ധിക്കുക, അഞ്ചു വിരലുകൾ, വ്യത്യസ്തമായ വിരലുകൾ, അതിന് അഞ്ചിനും പ്രത്യേകമായ ചുമതലകളുണ്ട്, ജോലികളുണ്ട്. അതുപോലെ ഒരു പ്രാദേശിക സഭയിൽ എല്ലാ വ്യക്തികൾക്കും എല്ലാ വിശ്വാസികൾക്കും സഹോദരന്മാർക്കും സഹോദരിമാർക്കും വ്യക്തമായ ഉത്തരവാദിത്തമുണ്ട്. ആർക്കും ഒഴിഞ്ഞു കഴിയുവാൻ കഴിയുകയില്ല, എനിക്കൊരു ഉത്തരവാദിത്തമില്ല എന്ന്. അതുകൊണ്ട് പ്രിയ വിശ്വാസികളെ, നമ്മുടെ കർത്താവ് വീണ്ടും വരികയാണ്. അതുകൊണ്ട് കർത്താവിന്റെ വേളയിൽ നാം ജാഗ്രതയുള്ളവരായിരിക്കണം. നിങ്ങളെ ഒരു ഗ്രഹവിചാരകൻ എന്ന വിധത്തിൽ കർത്താവ് വിധിക്കുവാൻ പോവുകയാണ്. ശ്രദ്ധിക്കുക, നിങ്ങൾ ഒരിക്കൽ കർത്താവിന്റെ കൃപാസനത്തിൽ, കർത്താവിന്റെ സന്നിധാനത്തിൽ, ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ നിൽക്കേണ്ടതായിട്ട് വരും എന്ന് നാം മനസ്സിലാക്കണം. രണ്ടാമത് നാം കാണുന്നത്, കർത്താവ് നമ്മെ വിധിക്കുവാൻ പോകുന്നത് നാം ഒരു കെട്ടിടം പണിയുന്നവരായിട്ടാണ്, ബിൽഡേഴ്സ്. നാം പണിയുന്നവരാണ്. എന്താണ് പണിയുന്നത്? സഭയുടെ പണിയിൽ നാം ഉൾപ്പെട്ടിരിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഞാൻ ഒരു പ്രധാന ശില്പിയായിട്ട് ഞാൻ പണിയുകയാണ്, ഞാൻ അടിസ്ഥാനമിട്ടിരിക്കുകയാണ്, ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേൽ ഞാൻ പണിതുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവനും പണിയുന്നുണ്ട്, എല്ലാവരും പണിയുകയാണ്. എന്നാൽ പണിയുമ്പോൾ അവരവർ ശ്രദ്ധിക്കണം ഏത് വിധത്തിലാണ് പണിയുന്നത് എന്ന്. ഈ പണിയുന്നത് ശ്രദ്ധിച്ചില്ല എങ്കിൽ ഒരിക്കൽ യജമാനോട് കണക്ക് ബോധിപ്പിക്കേണ്ടതായിട്ട് വരും. നമുക്കറിയാം, ദൈവം മോശയെ വിളിച്ചു തന്റെ ആലയം പണിയുവാൻ അഥവാ കൂടാരം പണിയുവാനായിട്ട് തന്നോട് കൽപ്പിച്ചു. താൻ പർവ്വതത്തിലേക്ക് വിളിച്ച് മോശയ്ക്ക് അതിന്റെ എല്ലാ ബ്ലൂ പ്രിന്റും കൊടുത്തു, എല്ലാവിധമായ വിശദീകരണങ്ങളും മോശയ്ക്ക് കൊടുത്തു. നാം ഇങ്ങനെ വായിക്കുന്നു, പുറപ്പാട് പുസ്തകം 40-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നാം ഇങ്ങനെ വായിക്കുന്നു, മോശ യഹോവയായ ദൈവം കൽപ്പിച്ചതുപോലെ ഒക്കെയും ചെയ്തു. ഒരു വള്ളിക്കോ പുള്ളിക്കോ യാതൊരു മാറ്റവുമില്ലാതെ യഹോവയായ ദൈവം കൽപ്പിച്ചതുപോലെ മോശ എല്ലാ കാര്യത്തിലും ആ സമാഗമന കൂടാരത്തിൽ എല്ലാം ചെയ്തതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുന്ന 40-ാം അധ്യായം വായിച്ചു നോക്കുക. വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുന്നത്, യഹോവ പറഞ്ഞതുപോലെ ചെയ്തു, യഹോവ പറഞ്ഞതുപോലെ ചെയ്തു, വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. അതിന്റെ അവസാനത്തിൽ ഇങ്ങനെ പറയുന്നു, മോശ എല്ലാം ചെയ്തു തീർത്തു. അപ്പോൾ യഹോവയുടെ തേജസ് സമാഗമ കൂടാരത്തിൽ നിറഞ്ഞു. യഹോവയുടെ തേജസ് വരണമെങ്കിൽ, യഹോവ പ്രസാദിക്കണമെങ്കിൽ യഹോവ പറഞ്ഞതുപോലെ ചെയ്യണം. ഞാൻ പലപ്പോഴും സമാഗമന കൂടാരത്തെ കുറിച്ച് ചിന്തിക്കാറുണ്ട്. മോശ ഒരു ബുദ്ധിമാനായ മനുഷ്യനാണ്. മോശ ദൈവം ഇതെല്ലാം പറഞ്ഞു കൊടുത്തപ്പോൾ മോശ പറഞ്ഞു ഓർത്ത് കാണുമായി ദൈവം ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മറന്നുപോയാലോ, എന്നാൽ ഒരു സജഷൻ പറയാമെന്നൊന്നും മോശ വിചാരിച്ചില്ല. ആ സമാഗമന കൂടാരത്തിൽ ഒരു ജനലെങ്കിലും വേണ്ടേ? ഒരു ജനലില്ലാത്ത ഒരു കെട്ടിടമുണ്ടോ? അപ്പോൾ മോശ അതൊന്നും പറഞ്ഞില്ല. ദൈവം പറഞ്ഞതുപോലെ, തന്റേതായ യാതൊരു അഭിപ്രായവും പറയാതെ, കർത്താവ് പറഞ്ഞതുപോലെ അതനുസരിച്ചു ചെയ്തു എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. പ്രിയ ദൈവമക്കളെ, നമുക്ക് നമ്മുടേതായ അഭിപ്രായങ്ങൾ ചേർക്കുവാനോ കൂട്ടുവാനോ കഴിയുന്ന സ്ഥലമല്ല ദൈവത്തിന്റെ സഭ. ദൈവത്തിന്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ ക്രമത്തനുസരിച്ച് അതുപോലെ നാം ചെയ്യുകയാണെങ്കിൽ, അഥവാ അക്കോർഡിംഗ് ടു ദ ന്യൂ ടെസ്റ്റമെന്റ് പാറ്റേൺ, പുതിയ നിയമത്തിന്റെ പ്രമാണമനുസരിച്ച് നാം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സഭകളിൽ ദൈവത്തിന്റെ മഹത്വം പ്രത്യക്ഷമാകും. ഇന്ന് നമ്മുടെ സഭകളിൽ ദൈവിക മഹത്വം പ്രത്യക്ഷമാകാതിരിക്കുന്നതിന് കാരണം നാം കർത്താവ് പറയുന്ന പോലെ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നമ്മുടേതായ ന്യായങ്ങളുണ്ട്. എന്നാൽ ഒരിക്കൽ നാം ഏത് വിധത്തിലാണ് പടുന്നതെന്ന് നാം അന്ന് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അവിടെ നാം ചെയ്ത പണികളെ കുറിച്ച് എങ്ങനെയാണ് പരിശോധിക്കുന്നതെന്ന് 1 കൊരിന്ത്യർ 3:10-14 വാക്യങ്ങൾ നമുക്ക് വായിച്ചാൽ മനസ്സിലാകും. 1 കൊരിന്ത്യർ 3:10-14 വാക്യങ്ങളിൽ എങ്ങനെയാണ് നാം ദൈവത്തിന്റെ ആലയം പണിയേണ്ടത് എന്ന് രേഖപ്പെടുത്തുന്നുണ്ട്. നമുക്ക് ആ വേദഭാഗം ഒന്ന് വായിക്കാം.
എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്ക് ഒത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനം ഇട്ടിരിക്കുന്നു. മറ്റൊരുത്തൻ മീതെ പണിയുന്നു. താൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ. യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ അവനവന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. ആ ദിവസം തന്നെ അതിനെ തെളിവാക്കും. അത് തീയോടെ വെളിപ്പെട്ടു വരും. ഓരോരുത്തരുടെ പ്രവൃത്തി ഇന്നവിധമെന്ന് തീ തന്നെ ശോധന ചെയ്യും. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും.
ഇവിടെ നമുക്ക് എങ്ങനെയാണ് നാം പണിയേണ്ടത്, നമ്മുടെ പണികൾ എങ്ങനെ പരിശോധിക്കപ്പെടും, ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപിൽ നമ്മുടെ പണികൾ പരിശോധിക്കപ്പെടും. അവിടെ 6 വസ്തുക്കളെ കൊണ്ട് പണിതതായിട്ട് കാണുന്നുണ്ട്. അതിൽ 3 വസ്തുക്കൾ എരിഞ്ഞു പോകുന്നതാണ്. എന്നാൽ പൊന്ന്, വെള്ളി, വിലയേറിയ വസ്തുക്കൾ, രത്നങ്ങൾ, കല്ലുകൾ കൊണ്ട് പണിയുന്നത് ഒരിക്കലും നശിച്ചു പോകുകയില്ല എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. നാം ഏത് വിധത്തിലാണ് പണിയുന്നത്? പുല്ല്, വൈക്കോൽ, മരം മുതലായവ എരിഞ്ഞു പോകുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ പണികളെ നാം തീർച്ചയായിട്ടും പരിശോധിക്കേണ്ടതാണ്. തീയാൽ അത് വെന്തുപോകും എന്ന് അവിടെ രേഖപ്പെടുത്തുന്നു. തീയാണ് അത് പരിശോധിക്കുന്നത്. അതുകൊണ്ട് ദൈവം നമ്മോട് കൽപ്പിച്ചത് പ്രമാണമനുസരിച്ച് നാം പണിയേണ്ടത് ആവശ്യമാണ്. പണിക്കാരെന്ന നിലയിൽ ദൈവം നമ്മെ പരിശോധിക്കും. ഒന്നാമത് നാം പറഞ്ഞു, ഗ്രഹവിചാരകന്മാരെന്ന നിലയിൽ ദൈവം നമ്മെ പരിശോധിക്കും. 2, ദൈവത്തിന്റെ ആലയം പണിയുന്നവർ എന്ന നിലയിൽ ദൈവം നമ്മെ പരിശോധിക്കും. 3, അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് കായിക വേളയിൽ, ഒരു കായിക ഒരു റേസിൽ പോകുന്ന അത്ലറ്റ്സ് ആയിട്ട് നമ്മെ ദൈവം പരിശോധിക്കും. നാം ഓട്ടക്കളത്തിൽ ഓടുന്നവരാണ്. ഓട്ടക്കളത്തിൽ ഓടുമ്പോൾ നമ്മുടെ ലക്ഷ്യം നാം ഒന്നാമനായി തീരണമെന്നുള്ളതാണ്. അപ്പോസ്തലനായ പൗലോസും അത് തന്നെയാണ് പറയുന്നത്. 1 കൊരിന്ത്യർ 9:24-27 വാക്യങ്ങൾ വായിക്കുമ്പോൾ ആ അപ്പോസ്തലനായ പൗലോസിന്റെ ആഗ്രഹം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. താൻ ഓട്ടക്കളത്തിൽ ഓടുകയാണ്. ഓടുമ്പോൾ തനിക്ക് ഒന്നാമനായി തീരണം, അതാണ് തന്റെ ലക്ഷ്യം. ആ ലക്ഷ്യത്തോടുകൂടി ഓടുകയാണ്. എന്നാൽ ഓട്ടക്കളത്തിൽ ഓടുമ്പോൾ ചില പ്രമാണങ്ങൾ നാം ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. യാതൊരു വിധത്തിലും തെറ്റിക്കുവാൻ സാധ്യമല്ല. അത് തെറ്റിച്ചാൽ നാം പരാജയപ്പെടും. നമുക്ക് പ്രതിഫലം ലഭിക്കുകയില്ല, നമുക്ക് റിവാർഡ്സ് കിട്ടുകയില്ല, നമുക്ക് മെഡലുകൾ കിട്ടുകയില്ല. അതുകൊണ്ട് ഓട്ടക്കളത്തിൽ ഓടുന്നവരായിട്ട് നാം ഓടുകയാണ്. ഒരുപക്ഷെ അനേക വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിന് ഏറ്റവും ദുഃഖകരമായ ഒരു വാർത്ത നിങ്ങൾ വായിച്ചു കാണും. ഷൈനി എബ്രഹാം ഇത് ഒളിമ്പിക്സിൽ അവൾ മുൻപിൽ വന്നുവെങ്കിലും ഓട്ടക്കളത്തിൽ തെറ്റി ഓടിയതുകൊണ്ട് അവൾക്ക് സമ്മാനം ലഭിച്ചില്ല എന്നുള്ള വാർത്ത നിങ്ങൾ വായിച്ചു കാണും. ദുഃഖകരമായ കാര്യമാണ്. ഓട്ടക്കളത്തിൽ നാം എങ്ങനെയും ഓടുവാൻ സാധ്യമല്ല. അതിനൊരു പ്രമാണമുണ്ട്. ആ പ്രമാണമനുസരിച്ച് നാം ഓടേണ്ട ആവശ്യമാണ്. അതുകൊണ്ട് കർത്താവ് നമ്മെ പരിശോധിക്കുന്നത് ഓട്ടക്കളത്തിൽ ഓടുന്നവരായിട്ട് ഒന്നാമതായി എത്തുവാൻ ദൈവം നമ്മയോട് ആഗ്രഹിക്കുകയാണ്. ആ വിധത്തിൽ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ നാം പരിശോധിക്കപ്പെടും. നാം ശ്രദ്ധിക്കേണ്ടത് ജീവിതത്തിൽ വിശുദ്ധി നാം പാലിക്കേണ്ടത് ആവശ്യമാണ്. അതുമാത്രമല്ല, മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവർ വേലക്കാരായിട്ട് അഥവാ അവന്റെ മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്യുന്നവരെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തുന്നു. മനോഹരമായ ഒരു ഉപമ കർത്താവ് പറയുകയാണ്, വേലക്കാരൻ തന്റെ യജമാനൻ മുന്തിരിത്തോട്ടത്തിൽ വേലക്കാരെ അന്വേഷിച്ച് ചന്തസ്ഥലത്ത് പോകുകയാണ്. അതിരാവിലെ എഴുന്നേറ്റ് പോയി, അവിടെ ചെന്നു, വേലക്കാരെ കണ്ടു. അവൻ വേലക്കാരെ വിളിച്ചു, അവരോട് പറഞ്ഞു, എന്റെ വയലിൽ വേല അധികമുണ്ട്, നിങ്ങൾ വരണം, നിങ്ങൾക്ക് ഞാൻ യോഗ്യമായ പ്രതിഫലം നൽകാം, യോഗ്യമായ റിവാർഡ്സ് നൽകാം. അവർ ചോദിച്ചു, എത്ര കാശ് തരും? ഇന്നത്തെ ദിവസക്കൂലി 12 മണിക്കൂറാണ് ജോലി ചെയ്യേണ്ടത്, 12 മണിക്കൂർ ജോലി ചെയ്താൽ എന്താണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത്? അവർ ചോദിച്ചു. അവർ പറഞ്ഞു, ശരി. യജമാനൻ അവരോട് വാക്കു പറഞ്ഞു, ഒടുവിൽ തർക്കിച്ചു കാണുമായിരിക്കും, ഒടുവിൽ ഒരു എഗ്രിമെന്റിലെത്തി. എന്താണ്? 1 ദിനാർ നിങ്ങളുടെ ജോലിക്ക് ഞാൻ തരാം, 1 കാശ് നിങ്ങൾക്ക് അവസാനം 12 മണിക്കൂർ ജോലി ചെയ്യുമ്പോൾ 1 ദിനാർ നിങ്ങൾക്ക് തരാമെന്ന എഗ്രിമെന്റ് അവരതെഴുതി. ഒരുപക്ഷെ എഗ്രിമെന്റ് പേപ്പറൊക്കെ എഴുതി കാണും, അവര് സൈൻ ചെയ്ത് കാണും, രണ്ടു കൂട്ടരും എഴുതിയിരിക്കുകയാണ്, 1 മണി 12 മണിക്കൂർ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലിക്ക് 1 ദിനാർ നൽകാം. ഈ ജോലിക്കാരെ വയലിലേക്ക് പോയി, അവരധ്വാനിക്കുകയാണ്. അവരധ്വാനിക്കുമ്പോഴെല്ലാം അവരുടെ മനസ്സിൽ ആ പോക്കറ്റില് ആ എഗ്രിമെന്റ് കാണും, ലേബർ എഗ്രിമെന്റ് ആണ്. ആ എഗ്രിമെന്റ് നോക്കിക്കാണാം, ഒടുവിൽ ഈ ദിവസത്തിന്റെ അവസാനത്തിൽ ഞങ്ങൾക്ക് 1 ദിനാർ കിട്ടും. വളരെ സന്തോഷമായിട്ട് അവർ ജോലി ചെയ്യുകയാണ്. അതിനിടയിൽ നമുക്കറിയാം, ഈ യജമാനൻ 3 മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും ഈ മാർക്കറ്റിലേക്ക്, ഈ ചന്തസ്ഥലത്തേക്ക് പോവുകയാണ്. അവൻ 3-ാം മണിനേരം പോയി, 9-ാം മണിനേരം പോയി, അവൻ 6-ാം മണിനേരം പോയി. അവരെല്ലാം നമുക്ക് കാണുന്നത്, അവൻ പോവുകയാണ്, അവന് വേലക്കാരെ ആവശ്യമുണ്ട്. ഇത് വയലിൽ വേലയോ ധാരാളമുണ്ട്, വേലക്കാരില്ല. അവൻ പോയി ആൾക്കാരെ വിളിച്ചു. എന്നാൽ അവിടെ അവരോട് പറയുന്നത്, നിങ്ങൾക്ക് ന്യായമായത് തരാം. അവരുടെ എഗ്രിമെന്റ് ഒന്നും പറഞ്ഞില്ല, 1 ദിനാറും പറഞ്ഞില്ല, ന്യായമായത് നൽകാമെന്ന് പറഞ്ഞു. അവർക്കൊരു കാര്യം മനസ്സിലായി, ഈ യജമാനൻ യോഗ്യനായ യജമാനനാണ്. അവൻ എന്ത് ചെയ്യും? അവൻ ന്യായമായത് നൽകും. 1 ദിനാർ കിട്ടിയില്ലെങ്കിലും ഞങ്ങൾ ജോലി ചെയ്യുന്നതിന് യോഗ്യമായ പ്രതിഫലം നൽകുന്ന നല്ല യജമാനൻ. അനേകരുണ്ട് ആ കൂട്ടത്തിൽപ്പെട്ട്. 3-ാം മണിനേരം മുതൽ 6-ാം മണിക്ക് 9-ാം മണിക്ക് പോയവരെല്ലാം ആ കൂട്ടത്തിൽപ്പെട്ടവരാണ്. യോഗ്യമായ പ്രതിഫലം നൽകുന്ന യജമാനന്റെ കീഴിൽ അവർ ജോലി ചെയ്യും. അവർക്കറിയാം, ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപിൽ അവൻ യോഗ്യമായ പ്രതിഫലം നൽകും. എന്നാൽ ഇവന്റെ ജോലി വയലിൽ വേല അധികമുണ്ട്, 3 മണിക്കൂറിന് പകരം 2 മണിക്കൂറായി കുറച്ചു. അവൻ 11-ാം മണിക്ക് പിന്നെയും പോവുകയാണ്. അവൻ ചന്തസ്ഥലത്ത് പോയി, 11-ാം മണിക്ക് അവിടെ മിനക്കെട്ട് നിൽക്കുന്ന ചിലരെ കണ്ടു. അവരോട് പറഞ്ഞു, നിങ്ങൾ എന്താണ് ഇവിടെ നിൽക്കുന്നത്? ഈ 11 മണിക്കൂറും നിങ്ങൾ ശൂന്യമായി തീർന്നല്ലോ, നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയല്ലോ, നിങ്ങൾ എന്റെ വയലിൽ പോയി ജോലി ചെയ്യുക. അവർക്ക് ഭയങ്കര സന്തോഷമായി. ഇത്രയും ദിവസം, ഇത്രയും മണിക്കൂർ ആരും നോക്കിയില്ല, ഒരുപക്ഷെ മെലിഞ്ഞ ആരോഗ്യമില്ലാത്ത, ജോലിക്ക് കൊള്ളരുതാത്ത ഈ അവരായിരിക്കാം. അവരോട് പറഞ്ഞു, നിങ്ങൾ പോകാൻ പറഞ്ഞപ്പോൾ അവർ സന്തോഷത്തോടെ പോയി. അവിടെ അവർക്ക് ഒരു കാര്യം പറയുന്നില്ല, എത്ര തരാമെന്നോ എന്ത് തരുമെന്നോ. അവർ വിചാരിച്ചു, എന്തെങ്കിലും തന്നാ തന്നു, തന്നില്ലേലും കുഴപ്പമില്ല, കാര്യം ഞങ്ങൾ ജോലിക്കാരാണ്, ഞങ്ങൾ വേലയ്ക്ക് യോഗ്യനാണെന്ന് ഇവൻ അംഗീകരിച്ചു. ഓ, അവർക്ക് ഭയങ്കര സന്തോഷമായി. 11-ാം മണിക്ക് പോയ വേലക്ക അവരെന്തെങ്കിലും പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടല്ല പോയത്, എന്നാൽ അവർ ആത്മാർത്ഥമായിട്ട് യജമാനനെ സേവിച്ചു. 1 മണിക്കൂറേ സേവിച്ചുള്ളൂ, ജീവിതത്തിന്റെ അന്ത്യത്തിൽ 1 മണിക്കൂർ അവർ സേവിച്ചു. എന്നാൽ യജമാനൻ കുലി കൊടുക്കുന്ന സന്ദർഭത്തിൽ അവരെ ഏറ്റവും മാനിച്ചതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. പ്രിയ സ്നേഹിത, നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും നാളും നിങ്ങൾ ശൂന്യമായി, അത് മോശമായി, ഉപയോഗശൂന്യമായി കളഞ്ഞു കാണാം. എന്നാൽ യജമാനൻ ഇതാ 11-ാം മണിക്ക് നേരത്തെ നിന്നെ വിളിക്കുകയാണ്. നീ അവനെ വിളിയേൽക്കുവാൻ സന്നദ്ധനാണോ? അവന്റെ സന്നിധിയിൽ വരുമെങ്കിൽ, അവന്റെ വേലയിൽ നീ വ്യാപൃതനായി തീരുമെങ്കിൽ, അവന്റെ വേലയിൽ ഇടപെടുമെങ്കിൽ, തീർച്ചയായിട്ടും നിനക്ക് അവൻ പ്രതിഫലം നൽകും. ഭയപ്പെടേണ്ട, യോഗ്യമായത് നീ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഉന്നതമായ പ്രതിഫലം അവൻ നൽകും. ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപിൽ അത് വെളിപ്പെട്ടു വരും. ഓ, എത്ര സന്തോഷകരമായ ദിനമായിരിക്കും. ഈ വിധത്തിലാണ് നമ്മുടെ കർത്താവ് നമ്മെ പരിശോധിക്കുവാൻ പോകുന്നത്. അവൻ പരിശോധിക്കുന്നത് ഗ്രഹവിചാരകന്മാരായിട്ട് അവൻ പരിശോധിക്കും, അവൻ ബിൽഡേഴ്സായിട്ട് പണിയുന്നവരായിട്ട് അവൻ നമ്മെ പരിശോധിക്കും. കേവലം അത് മാത്രമല്ല, കായിക രംഗത്ത് ഓട്ടക്കളത്തിൽ ഓടുന്നവരായിട്ട് അവൻ നമ്മെ പരിശോധിക്കും. എന്ന് മാത്രമല്ല, 4-ാമത് നാം കണ്ടത്, അവൻ അധ്വാനിക്കുന്ന, അവന്റെ വയലിൽ അധ്വാനിക്കുന്ന വേലക്കാരായിട്ട് അവൻ നമ്മെ പരിശോധിക്കും. ഇതിനെല്ലാം അവൻ പ്രതിഫലം നൽകും. നാം വിശ്വസ്തരായിരിക്കണം എന്ന് മാത്രമാണ് ആവശ്യം. അതുകൊണ്ട് കർത്താവിന്റെ കൃപാസനത്തിൽ അഥവാ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ നാം നിൽക്കുമ്പോൾ പ്രതിഫലങ്ങൾ നമുക്ക് ലഭിക്കും. നാം ഇന്ന് ചെയ്ത പ്രവൃത്തികളെല്ലാം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ വെളിപ്പെടുന്ന ഒരു ദിവസമായിരിക്കും ക്രിസ്തുവിന്റെ ന്യായാസനം. നാം ചെയ്ത പ്രവൃത്തികൾ നല്ലതായാലും ചെയ്യതായാലും അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ നാം നിൽക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും വെളിപ്പെടും. ഇന്ന് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ദൈവത്തിന് ഹിതകരമായിരിക്കണമെന്നില്ല. പുല്ല്, മരം, വൈക്കോൽ ഇതുകൊണ്ട് പണിയുന്ന വേലകൾ പലതുണ്ട്, കാണാൻ വളരെയേറെ ഉണ്ട്. എന്നാൽ അവിടെ എല്ലാം വെളിപ്പെടും. നമ്മുടെ അന്തരംഗത്തിൽ നാം ക്രിസ്തുവിന് വേണ്ടി ചെയ്യുന്ന വേലകൾ എന്താണെന്ന് വെളിപ്പെടുന്ന ഒരു ദിവസമാണ് ആ ദിവസം. നമുക്ക് ഒന്നുകൂടി വായിക്കാം, 1 കൊരിന്ത്യർ 4:5 വായിക്കാം. 1 കൊരിന്ത്യർ 4:5.
ആകയാൽ കർത്താവ് വരുവോളം സമയത്തിന് മുമ്പേ ഒന്നും വിധിക്കരുത്. അവൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തും. അമ്മ ഓരോരുത്തരുടെ ദൈവത്തിങ്കിൽ നിന്ന് പുകഴ്ച ഉണ്ടാകും.
ആ നാം കാണുന്ന എല്ലാം വെളിപ്പെട്ട് വരും. ഞാൻ ഇത് വായിക്കുമ്പോൾ എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്നത് ഈ കുട്ടികളുടെ നഴ്സറി സ്കൂളിലെ ഒരു പാട്ടാണ്, ഒരു നഴ്സറി റൈമാണ് എന്റെ ഓർമ്മയിൽ വരുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, പുസി കാറ്റ് പുസി കാറ്റ് വേർ ഹാവ് യു ബീൻ, കേട്ടിട്ടുണ്ടാകും. ആ പുസി കാറ്റിനോട് ചോദിക്കുകയാണ്, അല്ലയോ പൂച്ചക്കുട്ടി നീ എവിടെ പോയി, എവിടെയാണ് പോകുന്നത്? ഞാൻ ആ പൂച്ചക്കുട്ടി പറയുകയാണ്, ഞാൻ ഇംഗ്ലണ്ടിൽ പോയിരിക്കുകയാണ്, ഇംഗ്ലണ്ടിൽ പോയി. അപ്പൊ ഇംഗ്ലണ്ടിൽ പോയപ്പോ ചോദിച്ചു, കുട്ടി ചോദിച്ചു, അല്ല ഇംഗ്ലണ്ടിൽ പോയതിന്റെ ഉദ്ദേശം എന്താണ്? അപ്പോൾ പുസിക്കാറ്റ് പറയാണ്, ആ പൂച്ച പറയാണ്, ഞാൻ ഇംഗ്ലണ്ടിൽ പോയത് അവിടെ രാജ്ഞിയെ കാണുവാനാണ് പോയിരിക്കുന്നത്. രാജ്ഞിയെ കാണാനായിട്ട് പുസിക്കാറ്റ് ഇംഗ്ലണ്ടിൽ പോയി. പിന്നെ ഒരു ചോദ്യം, അടുത്ത ചോദ്യം, അവിടെ ചെന്നിട്ട് എന്താണ് കണ്ടത്? എന്നാൽ ഈ പൂച്ച പറയുന്നത്, ഞാൻ രാജ്ഞിയുടെ കസേരയുടെ കീഴിൽ ഒരു എലിക്കുഞ്ഞിനെ കണ്ടു, അതിനെ ഞാൻ വരട്ടി. വാസ്തവത്തിൽ പുസിക്കാറ്റ് ഇംഗ്ലണ്ടിൽ പോയത് രാജ്ഞിയെ കാണാനാണ്. കണ്ടത് ആരെയാണ്? എലിക്കുഞ്ഞിനെയാണ്. വാസ്തവത്തിൽ നാം പലപ്പോഴും ചെയ്യുമ്പോൾ ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് ഇതിനു വേണ്ടിയാണെന്ന് പറയും. നമ്മുടെ അന്തരംഗത്തിൽ അറിയാം നാം ചെയ്യുന്നതിന്റെ ഉദ്ദേശം. ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ നമ്മുടെ അന്തരംഗങ്ങൾ ഇരുട്ടത്തിരിക്കുന്നത് വെളിച്ചത്തിൽ വരുന്ന ദിവസമാണ്. നാം ഒരുപക്ഷെ പ്രശംസയ്ക്ക് വേണ്ടി ചെയ്യുന്നതാകാം, നാം പുറപ്പെടെ സ്ഥാനത്തിന് വേണ്ടി ചെയ്യുന്നതാകാം. അതെല്ലാം എരിഞ്ഞു പോകും, കത്തിപ്പോകും എന്ന് നാം മനസ്സിലാക്കണം. അതൊന്നും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ വിലപ്പോകുകയില്ല. അതുകൊണ്ട് നമ്മുടെ പ്രവൃത്തികൾ വളരെ സൂക്ഷ്മമായിട്ട് ചെയ്യേണ്ടത് ആവശ്യമാണ്. എന്തുമാത്രമല്ല, ക്രിസ്തുവിന്റെ ന്യായാസനം സന്തോഷത്തിന്റെ ന്യായാസനമാണ്. അവിടെ നമുക്ക് ലജ്ജിക്കുവാൻ ഇടയാകരുത്. ഇറ്റ്സ് എ പ്ലേസ് ഓഫ് റിജോയ്സിംഗ്. 1 യോഹന്നാൻ 2:28 നമുക്കത് കാണുവാൻ കഴിയുന്നുണ്ട്. നാം അവിടെ പ്രതിഫലങ്ങൾ ലഭിക്കുമ്പോൾ സന്തോഷിക്കും. ക്രിസ്തുവിൽ നാം ചെയ്ത പ്രവൃത്തിക്ക് അനുസരിച്ച് അവൻ നമുക്ക് പ്രതിഫലങ്ങൾ നൽകുന്നു. ഇറ്റ്സ് എ പ്ലേസ് ഓഫ് റിജോയ്സിംഗ്. എന്ന് മാത്രമല്ല, നാം അവിടെ കണക്ക് പറയണം. നാം ചെയ്ത ഓരോ പ്രവൃത്തിക്കും നാം കണക്ക് പറയേണ്ടത് ആവശ്യമാണ്. ആ കണക്ക് പറയുമ്പോൾ അതിനനുസരിച്ചുള്ള പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുവാൻ പോകുന്നത്. നാം കണക്ക് തെറ്റിച്ചാൽ യഹോവയായ ദൈവം കർത്താവ് നമ്മളോട് കണക്ക് ചോദിക്കും. അതുകൊണ്ട് വിശ്വസ്തയോടുകൂടി കണക്ക് പറയേണ്ട സ്ഥലമാണ് എന്ന് നാം മനസ്സിലാക്കി അവന്റെ വേദിയിൽ നാം എരിവുള്ളവരായി തീരേണ്ട ആവശ്യമാണ്. അന്ന് നമുക്ക് പ്രതിഫലം ലഭിക്കും, നമുക്ക് അംഗീകാരം ലഭിക്കും. ഇറ്റ്സ് എ പ്ലേസ് ഓഫ് റിവാർഡ് ആൻഡ് റെക്കഗ്നേഷൻ. അന്ന് നമുക്ക് അവൻ കിരീടങ്ങളെ ദാനമായി നൽകും. ഞാൻ പലപ്പോഴും ഇത് ഓർക്കുമ്പോൾ എന്റെ മനസ്സിൽ വരുന്നത് എന്താണെന്ന് അറിയാമോ? SSC യുടെ HSC യുടെ ഒക്കെ റിസൾട്ടാണ്. ഏത് മാർക്ക് കിട്ടിയവരും 35% കിട്ടിയവരും 90% കിട്ടിയവരും എല്ലാവരും കരയാറുണ്ടെന്ന്. എന്താ, എനിക്ക് ഇച്ചിരൂടെ കിട്ടുമായിരുന്നു, എനിക്ക് അല്പം കൂടെ കിട്ടുമായിരുന്നു, ഞാൻ ശ്രമിച്ചിരുന്നെങ്കിൽ അല്പം കൂടെ കിട്ടുമായിരുന്നു. എല്ലാവർക്കും ദുഃഖമാണ്. ഒരുപക്ഷെ ക്രിസ്തുവിന്റെ ന്യായാസനം ആ വിധത്തിലുള്ള ഒരു രംഗമായിരിക്കും. കർത്താവെ, ഞാൻ ഇത് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അല്പം കൂടെ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുമായിരുന്നു, എന്റെ എത്രയോ സമയം ഞാൻ ശൂന്യമാക്കി കളഞ്ഞുവെന്ന് അന്ന് വിലപിക്കേണ്ടതായിട്ട് വരും. പ്രിയ സ്നേഹിത, നീ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കും. അന്ന് വിലപിക്കുവാനിടയാകാതിരിക്കണമെങ്കിൽ നീ ഇന്ന് കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യേണ്ടത് ആവശ്യമാണ്. അവന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. ഈ ലോക സംഭവങ്ങൾ അതാണ് വിളിച്ചറിയിക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതാണ്. എന്താണ് ലോകം വിളിച്ചറിയിക്കുന്നത്? ലോകം വിളിച്ചറിയിക്കുന്നത് നാം കാലത്തിന്റെ വക്കിലെത്തിയിരിക്കുകയാണ്, കർത്താവിന്റെ വരവിന്റെ വക്കിലെത്തിയിരിക്കുകയാണ്. ഈ ഇന്ന് നടക്കുന്ന ഭീകര സംഭവങ്ങളും ഇന്ന് നടക്കുന്ന ധനപരമായ തകർച്ചയും രാജ്യങ്ങളിൽ നടക്കുന്ന കോലാഹലങ്ങളും എല്ലാം വിളിച്ചറിയിക്കുന്നത് മനുഷ്യർ നിർജീവരായി ജീവിക്കുന്നതിന് കാരണം കർത്താവിന്റെ വരവേറ്റം അടുത്തു എന്ന് സൂചിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന അല്പസമയം കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാം. നാം ലജ്ജിതരാകാതെ അവന്റെ സന്നിധാനത്തിൽ നമുക്ക് നിൽക്കുവാൻ ശ്രമിക്കാം. അവന്റെ മുൻപിൽ അന്നം പരിശോധിക്കപ്പെടും, തീയാലാണ് പരിശോധിക്കുന്നത് എന്ന് ഇവിടെ രേഖപ്പെടുത്തുന്നത്. തീ എന്ന് പറയുന്നത് ദൈവത്തിന്റെ വിശുദ്ധിയുടെ മുൻപിൽ നമുക്കൊന്നും മറയ്ക്കുവാൻ സാധ്യമല്ല. അവന്റെ വിശുദ്ധി തീയാണ്, നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ് എന്ന് ദൈവവചനം പറയുന്നു. അതുകൊണ്ട് ദഹിപ്പിക്കുന്ന അഗ്നിയുടെ മുമ്പിൽ നമ്മുടെ എല്ലാ വേലകളും, ആവശ്യമില്ലാത്ത എല്ലാ വേലകളും എരിഞ്ഞു പോകും എന്ന് മാത്രമല്ല, കർത്താവിന്റെ കണ്ണിനെ കുറിച്ച് പറയുന്ന അഗ്നിജ്വാലയ്ക്ക് സമമായ കണ്ണാണ്. ആ അഗ്നിജ്വാലയ്ക്ക് സമമായ കണ്ണിന്റെ മുൻപിൽ നമുക്കൊന്നും മറച്ചു വെക്കുവാൻ സാധ്യമല്ല, എല്ലാം വെളിപ്പെട്ടു വരും. അതുകൊണ്ടാണ് താനോ രക്ഷിക്കപ്പെടും. എങ്ങനെയാണ്? തീയിലൂടെ എന്ന പോലെ രക്ഷിക്കപ്പെടും. നമ്മുടെ പ്രവൃത്തികളെല്ലാം എരിഞ്ഞു പോകും, യോഗ്യമല്ലാത്ത പ്രവൃത്തികളെല്ലാം എരിഞ്ഞു പോകും. കർത്താവിൽ ചെയ്ത, വിശ്വസ്തമായി ചെയ്ത, പരിജ്ഞാനത്തോട് കഴിഞ്ഞ, വിവേകത്തോട് ചെയ്ത പ്രവൃത്തികളെല്ലാം വെളിപ്പെട്ടു വരും, അതിന് പ്രതിഫലം ലഭിക്കും. ഞാൻ പലപ്പോഴും നിങ്ങളുടെ അവിടെ പറയുന്നത് താനോ രക്ഷിക്കപ്പെടും തീയിലൂടെ എന്ന പോലെ എന്ന് ഓർക്കുമ്പോൾ എന്റെ കുട്ടിക്കാലത്ത് വീടുകളിൽ കാണാറുള്ള ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ്. നമുക്കറിയാം പണ്ടൊക്കെയാണെങ്കിൽ വിരുന്നുകാർ വന്നാല് കോഴി, ഇന്നത്തെ പോലെ കോഴി മാർക്കറ്റിൽ പോയാലൊന്നും കിട്ടില്ല, നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കോഴികളെ കൊന്ന് അതിനെ നാം പാകപ്പെടുത്തുകയാണ് ചെയ്യാറ്. കോഴിയെ കൊന്ന് ആദ്യമായിട്ട് ചെയ്യുന്നത് അതിന്റെ പൂടയൊക്കെ പറിക്കും. അത് കഴിഞ്ഞിട്ട് പൂടയൊക്കെ പറിച്ചു കഴിഞ്ഞിട്ട് ഒരു പ്രയോഗമുണ്ട്, അഥവാ എല്ലാം പറിച്ചു കഴിഞ്ഞിട്ട് ഈ കോഴിയെ ഈ തീയിലൂടി ഒന്ന് കടത്തിവിടും. വാസ്തവം ഞാൻ ഇപ്പോഴും ഓർക്കാറുണ്ട്, ആ തീയിലൂടി ഒന്ന് കടത്തിവിട്ട് ആ പൂടയെല്ലാം കരിഞ്ഞിരിക്കുന്ന കോഴി എങ്ങനെ ഇരിക്കും നിങ്ങൾക്ക് ശ്രദ്ധിക്കാമോ? ഒന്ന് ഭാവനയിൽ ഒന്ന് കാണാമോ? ഒരു പക്ഷേ ചില ഈ അനുഭവത്തിലായിരിക്കും ക്രിസ്തുവിന്റെ ന്യാസനത്തിന് മുൻപാകെ നിൽക്കുന്നത്. തീയിലൂടി കടന്നു പോയതുപോലെ ആ നമ്മുടെ എല്ലാ പ്രവൃത്തികളും കരിഞ്ഞ് ഏറ്റവും മോശമായ രീതിയിൽ അപ്പെറിയുവാനുള്ള സാധ്യതയുണ്ട്. പ്രതിഫലങ്ങളൊന്നുമില്ലാതെ നിരാശരായി കഴിയാൻ, ലജ്ജിക്കുവാൻ ഇടയാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ വിധത്തിൽ ആകാതിരിക്കുവാൻ ശ്രമിക്കുക. നമ്മുടെ പ്രവൃത്തികൾ ദൈവത്തിന് യോഗ്യമായ പ്രവൃത്തികൾ ചെയ്യുവാൻ നാം ശ്രമിക്കേണ്ടത് ആവശ്യമാണ്. ക്രിസ്തുവിന്റെ ന്യാസനം തീയാൽ പരിശോധിക്കപ്പെടുന്ന സ്ഥലമാണ് എന്നുകൂടി നാം ഓർക്കേണ്ടത് ആവശ്യമാണ്. ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കും, ദൈവത്തിന്റെ വിശുദ്ധിയുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കും എന്ന് മാത്രമല്ല അവന്റെ ജ്വലിക്കുന്ന കണ്ണിന്റെ മുൻപിൽ നാം പരിശോധിക്കപ്പെടും. അങ്ങനെയെങ്കിൽ നമുക്കവിടെ പ്രതിഫലങ്ങൾ ലഭിക്കും എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ എന്താണ് പ്രതിഫലങ്ങൾ എന്നുകൂടി നമുക്ക് ചിന്തിച്ചുകൊണ്ട് ഞാൻ ഈ വിഷയത്തിൽ നിന്ന് വിരാമമിടുവാൻ ആഗ്രഹിക്കുകയാണ്. വേദപുസ്തകം വ്യക്തമായി പറയുന്നുണ്ട് എന്ത് പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുന്നത്. അഞ്ചു വിധമായ പ്രതിഫലങ്ങളെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. ഒന്നാമത്തെ പ്രതിഫലം 1 കൊരിന്ത്യർ 9:25 അപ്പോസ്തലനായ പൗലോസ് ആ ഒളിമ്പിക്സ് നടക്കുന്ന ചിത്രം തന്നെയാണ് തന്റെ മനസ്സിൽ വരുന്നത്. ഒളിമ്പിക്സ് ജേതാവിന് പഴയ കാലത്ത്, ഇന്നല്ല, പഴയ ഒളിമ്പിക്സിൽ ഏതൻസിൽ അവര് ഒരു ജേതാവ് വന്നു കഴിഞ്ഞാൽ അവന്റെ തലയിൽ ഒരു കിരീടം വെക്കും. എന്തൊരു കിരീടമാണ് വെക്കുന്നത്? ഒലുവല ഉണ്ട് ഉണ്ടാക്കിയ മനോഹരമായ ഒരു കിരീടം അവന്റെ തലയിൽ വെക്കും. നമുക്കറിയാം ഒലുവല കൊണ്ടുണ്ടാക്കിയ കിരീടത്തിന് എത്ര നാള് നിലനിൽക്കും? രാവിലെ വെച്ച കിരീടം വൈകുന്നേരം ആവുമ്പോഴേക്കും വാടിപ്പോകും. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് നമുക്ക് ലഭിക്കുവാൻ പോകുന്നത് വാടുന്ന കിരീടമല്ല, വാടാത്ത കിരീടം ദൈവം നമുക്ക് നൽകുവാൻ പോവുകയാണ്. ഈ ലോകം നൽകുന്നത് വാടുന്ന കിരീടമാണ്, എന്നാൽ കർത്താവ് നമുക്ക് നൽകുവാൻ പോകുന്നത് വാടാത്ത കിരീടം നൽകും. ആർക്കാണ് ഇത് ലഭിക്കുന്നത്? വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കുന്നവർക്ക് ഈ കിരീടം ലഭിക്കും. നിന്റെ ജീവിതത്തിൽ അശുദ്ധമായി ജീവിക്കുവാൻ സാധ്യമല്ല, വിശുദ്ധനായി ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിച്ചാൽ ഈ കിരീടം ലഭിക്കും. ഇതിനെ വേദ പണ്ഡിതാക്കൾ ഓവർകമേഴ്സ് ക്രൗൺ എന്ന് പറയാറുണ്ട്. ഓവർകമേഴ്സ് ക്രൗൺ. രണ്ടാമത് കിട്ടുവാൻ പോകുന്നത് 1 തെസ്സലോനിക്കർ 2:19 വായിക്കാം. 1 തെസ്സലോനിക്കർ 2:19 നമുക്ക് ലഭിക്കുവാൻ പോകുന്ന കിരീടത്തിന്റെ വിശേഷത അവിടെ പറയാണ്. പൗലോസ് പറയുന്നത്
നമ്മുടെ കർത്താവായ യേശുവിന്റെ മുമ്പാകെ അവന്റെ പ്രത്യക്ഷതയിൽ ഞങ്ങളുടെ ആശയോ സന്തോഷമോ പ്രശംസാ കിരീടമോ ആറാകുന്നു.
ഇവിടെ സന്തോഷത്തിന്, ദ ക്രൗൺ ഓഫ് റിജോയ്സിംഗ്, ഞങ്ങളുടെ സന്തോഷത്തിന്റെ കിരീടം നിങ്ങളാണ്. നിങ്ങൾ, ഞാൻ സുവിശേഷം പറഞ്ഞ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടു, എന്ന് പറഞ്ഞാൽ ആത്മാക്കളെ നേടുന്നവർക്ക് വേണ്ടി ദൈവം കൊടുക്കുന്ന കിരീടമാണ് ദ ക്രൗൺ ഓഫ് റിജോയ്സിംഗ്. ഈ സത്യങ്ങളെല്ലാം നമുക്കറിയാം, ഇതൊന്നും പുതിയതല്ല, എനിക്കറിയാം. എങ്കിലും ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്, നിങ്ങൾ സുവിശേഷം ആരോടെങ്കിലും അറിയിച്ചിട്ടുണ്ടോ? അഴിഞ്ഞ ഏറ്റവും അവസാനമായി എന്നാണ് നിങ്ങൾ സുവിശേഷം അറിയിച്ചത്? ആരെയെങ്കിലും കർത്താവിന് വേണ്ടി നേടിയിട്ടുണ്ടോ? നിങ്ങൾ ആരെയെങ്കിലും ഒരു ആത്മാവിനെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ കർത്താവ് ഈ പ്രതിഫലം നിങ്ങൾക്ക് തരും. ഇതിന് സോൾ വിന്നേഴ്സ് ക്രൗൺ, അഥവാ ജേതാക്കൾ, ആത്മാക്കളെ നേടുന്നവർക്ക് കർത്താവ് നൽകുന്ന കിരീടമാണ്. പ്രിയ സ്നേഹിതരെ, കർത്താവിന്റെ സുവിശേഷം അറിയിച്ച് നിങ്ങൾ ആത്മാക്കളെ നേടേണ്ടത് ആവശ്യമാണ്. മൂന്നാമത് നാം കാണുന്നത് ജീവകിരീടം എന്നാണ്. യാക്കോബിന്റെ ലേഖനം 1:12 കാണുന്നുണ്ട്, ജീവകിരീടം ലഭിക്കും. ഇത് ആർക്കാണ് ലഭിക്കുന്നത്? രക്തസാക്ഷികളായിട്ട് കർത്താവിന് വേണ്ടി മരിക്കുന്ന, വിശ്വാസത്തിന് വേണ്ടി മരിക്കുന്ന ജനങ്ങൾക്ക് ദൈവം നൽകുന്നതാണ് ഈ കിരീടം. നമുക്കറിയാം, ഒറീസയിൽ ഈ അടുത്ത കാലങ്ങളിൽ നടന്ന ഭീകര സംഭവങ്ങൾ അറിയാം. എത്രയോ നൂറുകണക്കിന് ആൾക്കാരാണ് വധിക്കപ്പെട്ടത്. വിശ്വാസത്തിന് വേണ്ടി അവർ തീയിടപ്പെട്ടു. ഗ്രഹാം സ്റ്റെയിനും പിഞ്ചു കുഞ്ഞുങ്ങളും ചില വർഷങ്ങൾക്ക് മുൻപേ ആ രാജ്യത്തെ, ആ സ്റ്റേറ്റിൽ തീ കൊണ്ട് അവർ നശിച്ചു. എന്നാൽ അവർക്ക് വേണ്ടി ഒരു പ്രതിഫലം കർത്താവ് വെച്ചിട്ടുണ്ട്. ആ പ്രതിഫലത്തിന്റെ പേരാണ് ജീവകിരീടം. അവർ ജീവൻ കർത്താവിന് വേണ്ടി അർപ്പിച്ചതുകൊണ്ട് ജീവകിരീടം അവർക്ക് വേണ്ടി കർത്താവ് വെച്ചിരിക്കുകയാണ്. മാർട്ടിയേഴ്സ് ക്രൗൺ എന്നാണ് ആ കിരീടത്തെ കുറിച്ച് പറയുന്നത്. നാലാമത്തെ കിരീടം നീതിയുടെ കിരീടമാണ്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഞാൻ നല്ല പോർ പോരുന്നു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, എനിക്ക് ഒരു കിരീടം വെച്ചിട്ടുണ്ട്. നീതിയുടെ കിരീടം ആർക്ക് വേണ്ടിയാണ് വെച്ചിരിക്കുന്നത്? അവന്റെ വരവിനു വേണ്ടി പ്രത്യാശ വയ്ക്കുന്ന, അവന്റെ വരവിനു വേണ്ടി ആഗ്രഹം, ദോസ് ഹു ലവ് ഹിസ് അപ്പിയറൻസ്, അവന്റെ വരവിനു വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഒരു കിരീടമാണ്. ഈ കിരീടം ആർക്കൊക്കെ കിട്ടും? അവന്റെ വരവിനു വേണ്ടി ആഗ്രഹിക്കണം, അവന്റെ വരവിനുള്ള ജിജ്ഞാസ. അവനെ നാം സ്നേഹിക്കുന്നുണ്ട്, അത് ശരിയാണ്, കർത്താവിനെ നാം സ്നേഹിക്കുന്നു, അതല്ല ഇവിടുത്തെ വിഷയം. അവൻ വരണമെന്നുള്ള ആത്മാർത്ഥം ആഗ്രഹം നമുക്കുണ്ടാകണം. നമുക്കറിയാം, വെളിപ്പാട് പുസ്തകത്തിലെ അവസാനത്തെ വാഗ്ദത്തം എന്താണ്? ഇതാ ഞാൻ വേഗം വരുന്നു. അതാണ് കർത്താവ് നൽകിയ, സഭയ്ക്ക് നൽകിയ വാഗ്ദത്തം. എന്നാൽ സഭയോട് അതിനോടുള്ള പ്രതികരണം ശ്രദ്ധിക്കുക. എങ്ങനെയാണ് പറയുക? ആ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ആ വാക്യത്തിൽ 22 അവസാനത്തെ വാക്യങ്ങളിൽ അത് കാണുന്നത്, കർത്താവ് പറഞ്ഞു ഇതാ ഞാൻ വേഗം വരുന്നു. എന്നാൽ സഭയുടെ പ്രതികരണം, ആമീൻ കർത്താവേ വരേണമേ. വാസ്തവത്തിൽ വേഗം വരേണമെന്നല്ലേ പറയേണ്ടത്? കർത്താവ് കുഴപ്പമില്ല, കർത്താവെ നീ വന്നാ മതി എന്നുള്ള മട്ടിലാണ്. എന്നാൽ കർത്താവെ നീ വേഗം വരേണമേ എന്ന് പറയേണ്ടതിന് ഭാവം കർത്താവെ നീ വാസ്തവത്തിൽ നമുക്ക് പ്രാർത്ഥിക്കണേ, കർത്താവെ നീ വേഗം വരേണമേ. അവന്റെ വരവിന് പോലുള്ള ആഗ്രഹം, ദ ലവ് ഓഫ് ഹിസ് അപ്പിയറൻസ്, അവന്റെ വരവിനെ കുറിച്ചുള്ള സ്നേഹം നമുക്കുണ്ടാകണം. ആ സ്നേഹം നമുക്കുണ്ടോ? നമ്മൾ പറയും, ഓ കർത്താവ് വരണം എപ്പോഴാ, എനിക്ക് പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും, കർത്താവെ നീ ഇപ്പം വന്നാൽ കുഴപ്പമൊന്നുമില്ല. എന്നാൽ സുഖമായിട്ട് ജീവിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, കുറച്ചുകൂടെ ഒക്കെ കഴിഞ്ഞിട്ട് വന്നാൽ മതി. നമ്മൾ വിചാരിക്കും, കർത്താവ് ഇപ്പം വന്നാൽ, ഓ ഇല്ലല്ലേ, ഞാൻ എന്റെ മക്കളൊക്കെ ഒന്ന് പഠിച്ച് കണ്ടിട്ട്, അല്ല അവരുടെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്നുള്ള വിചാരത്തില്ല നമ്മളിരിക്കുന്നത്. കർത്താവ് വരണം. എന്നാൽ അവന്റെ വരവിനോടുള്ള ആ സ്നേഹം നമുക്ക് കുറഞ്ഞു പോയിട്ടുണ്ട്. ആ സ്നേഹമുള്ളവർക്ക് വേണ്ടി വെച്ചിരിക്കുന്ന പ്രതിഫലമാണ് നീതിയുടെ കിരീടം. എല്ലാവർക്കുമില്ല, അവന്റെ വരവിനെ ആഗ്രഹിക്കുകയും അവന്റെ വരവിന് വേണ്ടി സ്നേഹിക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടി കർത്താവ് നൽകുന്ന പ്രതിഫലമാണ് ആ പ്രതിഫലം. അവസാനമായിട്ട് ഞാൻ ചുരുക്കട്ടെ, അവസാനത്തെ പ്രതിഫലത്തെ കുറിച്ച് പറയുന്നത് ദ ക്രൗൺ ഓഫ് ഗ്ലോറി, തേജസിന്റെ കിരീടം. ഇത് നൽകുന്നത് ആർക്ക് വേണ്ടിയാണ്? മൂപ്പന്മാർക്ക് വേണ്ടി, പാസ്റ്റേഴ്സിന് വേണ്ടി, അവന്റെ ശുശ്രൂഷയിൽ അവന്റെ ആടുകളെ മേയിച്ച ഇടയന്മാർക്ക് വേണ്ടി. കർത്താവ് ശ്രേഷ്ഠ ഇടയൻ പ്രത്യക്ഷപ്പെടുമ്പോൾ അവർക്ക് നൽകുന്ന പ്രതിഫലമാണ് തേജസിന്റെ കിരീടം. ആ തേജസിന്റെ കിരീടം അവർക്ക് നൽകുന്ന ജോലി. ഞാൻ വിചാരിക്കുന്നത് അതെന്താണ് ക്രൗൺ ഓഫ് ഗ്ലോറി എന്ന് പറയുന്നത്? കാരണം ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഈ ലോകത്തിൽ ഏതെങ്കിലും ഒരു ജോലി, ഏറ്റവും ബുദ്ധിമുട്ടുള്ള ജോലി ഉണ്ടെങ്കിൽ എന്താണെന്നറിയാമോ? ഇടയന്റെ ജോലിയാണ്. പ്രത്യേകിച്ച് സഭാപരിപാലനമാണ്. ഒരു വലിയ മൾട്ടി നാഷണൽ കമ്പനിയുടെ MD ആയിട്ടിരിക്കുവാനോ ചെയർമാനായിട്ടിരിക്കുവാനോ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, നിയമപരമായിട്ട് പോകാം. എന്നാൽ ഒരു പ്രാദേശിക സഭയുടെ ആടുകളെ മേയിക്കുക എന്നുള്ള ഏറ്റവും ബുദ്ധിമുട്ടുള്ള ജോലിയാണ്. ആ ബുദ്ധിമുട്ടുള്ള ജോലിക്ക് കർത്താവ് നൽകുന്ന പ്രതിഫലമാണ് തേജസിന്റെ സിംഹാസനം. നമുക്കറിയാം, സഭകളെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കറിയാം, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ആരാ കുറ്റക്കാരന്? എല്ലാത്തിനും കുറ്റം മൂപ്പനാണ്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു സഭയില് ഒരു വീട്ടിൽ ഭവനത്തിലെ ഭാര്യയും ഭർത്താവും കൂടെ വഴക്കാണ്. അപ്പൊ ആരോ ചോദിച്ചു, എന്താണ് നിങ്ങൾ എപ്പോഴും വഴക്കുണ്ടാക്കുന്നത്, എന്ത് ചെയ്യാനാ സഹോദരി? ഞങ്ങളുടെ മൂപ്പന്മാർ ആരും ഞങ്ങളുടെ വീട്ടില് വരുന്നില്ല. പ്രശ്നം മൂപ്പന്മാരാണ്, അവർ ഭാര്യയും ഭർത്താവും വഴക്കുണ്ടാക്കുമ്പോൾ മൂപ്പന്മാരാണ് പ്രശ്നം. ഞാൻ ഈ സന്ദർഭത്തിൽ ഒരു ദൃഷ്ടാന്തം കൂടി, ഒരു ഓർമ്മയിൽ വരുന്ന ഒരു കഥ ഞാൻ ഓർക്കുകയാണ്. ഒരു കൊച്ചു ബാലൻ, കഥ എല്ലാവർക്കും അറിയാം, ഇഷ്ടമുള്ളതായതുകൊണ്ട് കഥ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു കൊച്ചു ബാലൻ, അവനിങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു ആനക്കാരൻ ആനയും കൊണ്ടുപോകുന്നു. അവന് വളരെ സന്തോഷം തോന്നി. അപ്പൊ ആനക്കാരനോട് ചോദിച്ചു, അല്ലയോ ആനക്കാര ആനക്കാര, ഞാനും കൂടെ മുകളിലോട്ട് വരട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ ആനക്കാരൻ പറഞ്ഞു, കുഴപ്പമില്ല, വന്നോ. ഞാൻ അപ്പൊ ആനക്കാരൻ സഹായിച്ചു, താനെയും ആനപ്പുറത്തിരുത്തി. അപ്പൊ ആനപ്പുറത്തിരുന്ന് ഈ കൊച്ചു പയ്യൻ നാട് കാണാൻ, നാട് ചുറ്റാൻ ഇറങ്ങിയിരിക്കുകയാണ്. ആന ഇങ്ങനെ നാട് ചുറ്റുമ്പോൾ ഈ കൊച്ചു പയ്യനും നാട് കണ്ട് വളരെയേറെ സന്തോഷിച്ചു. ഇങ്ങനെ പോകുമ്പോൾ ആന ഒരു ഇടവഴിയിലൂടെ പോവുകയാണ്. പോകുമ്പോൾ അതിന്റെ ആ ഇടവഴിയുടെ അങ്ങേ അറ്റത്തെ ഒരു മരത്തിന്റെ കൊമ്പ് ആ വഴിയിലേക്ക് ഇങ്ങനെ ഇരിക്കുന്ന വഴിയിലോട്ട് നീണ്ടു കിടക്കുകയാണ്. ആനക്കാരൻ അത് കണ്ടു. താൻ ആ കൊമ്പിന്റെ അടുത്ത് വന്നപ്പോൾ താൻ തന്റെ തല കുനിച്ചു. എന്നാൽ ഈ കൊച്ചു പയ്യൻ ഇതൊന്നും വകവയ്ക്കാതെ താൻ അവിടെ ഇരുന്നതിന്റെ ഫലമായിട്ട് തന്റെ നെറ്റിക്ക് ഈ കമ്പൊന്ന് അടിച്ചു. എന്നിട്ട് കരയാൻ തുടങ്ങി. അപ്പൊ ആനക്കാരൻ ചോദിച്ചു, നീ എന്താ ഇത് ചെയ്തത്? നീ ആ കൊമ്പ് കണ്ടില്ലായിരുന്നു ദൂരെ വെച്ച്? ഈ പയ്യൻ പറഞ്ഞു, ഞാൻ കണ്ടു, ആ കൊമ്പ് കണ്ടു. കണ്ടെങ്കിൽ അതിന്റെ തലയിൽ ഇടിക്കുമെന്ന് നിനക്കറിയാമായിരുന്നില്ലേ? ആ എനിക്കറിയാമായിരുന്നു അത് തലയിൽ ഇടിക്കുമെന്ന്. എന്നിട്ട് പിന്നെ നീ എന്താ ഒന്ന് കുനിഞ്ഞു കൊടുക്കാഞ്ഞത്? ആ ഞാൻ കുനിയാ, ഞാൻ വിചാരിച്ചു ആന കുനിയുമെന്ന്. വസ്തു പലപ്പോഴും നമ്മുടെയും സ്വഭാവം ഇതാണ്, നാം ഏത് കുറ്റവും പറഞ്ഞാലും മൂപ്പന്മാരാണ് കാരണം. നാം ചെയ്യേണ്ടത് ഏറ്റവും, വളരെ ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള, പ്രയാസമുള്ള, ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ജോലിയാണ് ഇടയ ശുശ്രൂഷ. അത് ചെയ്യുന്നവർക്ക് മാത്രമേ മനസ്സിലാകുകയുള്ളൂ. ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നവർക്ക് അതിന്റെ വിഷമതകൾ മനസ്സിലാക്കുവാൻ കഴിയും. അങ്ങനെ ആത്മാർത്ഥമായിട്ട് ഇടയവേല ചെയ്യുകയാണെങ്കിൽ ദൈവം നമുക്ക് പ്രതിഫലം നൽകുവാൻ പോവുകയാണ്. അവൻ മഹത്വത്തിന്റെ അത് ക്രൗൺ ഓഫ് ഗ്ലോറി അവൻ നമുക്ക് നൽകുവാൻ പോവുകയാണ്. എന്നാ ഒരു വാക്കുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്, ഈ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ പ്രത്യേകത എന്താണ്? ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ എന്താണ് സംഭവിക്കുന്നത്? എഫേസ ലേഖനം 5:26-27 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഈ ന്യായാസനത്തിന്റെ അവസാനത്തിൽ സഭ ഏറ്റവും മഹത്വസമ്പൂർണമായ ഒരു സഭയായിത്തീരും. വാസ്തവത്തിൽ സഭ വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുകയാണ്, കുഞ്ഞാടിന്റെ കല്യാണത്തിന് വേണ്ടി ഒരുങ്ങുകയാണ്. അവിടെ ആ കൃപാസനത്തിന്റെ ന്യാസനത്തിന്റെ ശേഷം സഭ കളങ്കവും യാതൊരുവിധ ഊനവും ഇല്ലാത്ത ഒരു സഭയായി മാറും. വിത്തൌട്ട് റിങ്കിൾ ആൻഡ് സ്പോട്ട്, യാതൊരു കളങ്കമോ യാതൊരു ചുളുകോ ഇല്ലാത്ത മനോഹരമായ സഭയായിട്ട് മാറുന്നത് അന്നാണ്. ഇന്ന് സഭകളിൽ നോക്കിയാൽ പല കുറവുകളുണ്ട്, പല കുറ്റങ്ങളുണ്ട്. എന്നാൽ ഈ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് ശേഷം സഭ മനോഹരമായി തീരും. അങ്ങനെ സഭ വിവാഹത്തിനായിട്ട്, കുഞ്ഞാടിന്റെ കല്യാണത്തിനായിട്ട് ഒരുങ്ങുന്നതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. ഈ മനോഹരമായ സന്ദർഭം നമുക്ക് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ നമുക്കത് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവം അനുവദിച്ചാൽ ആ കാര്യങ്ങളെ കുറിച്ച് നാളെ നമുക്ക് ചിന്തിക്കാം. ദൈവത്തിന്റെ സന്നിധാനത്തിലേക്ക് സഭ എടുക്കപ്പെട്ട് ആ കുഞ്ഞാടിന്റെ കല്യാണം എത്ര മനോഹരമായി നടക്കുന്നു എന്നുള്ള ആ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് വിശദീകരിക്കാം. എന്നാൽ അവസാനമായിട്ട് എനിക്ക് ചോദ്യം പറയാനുള്ള ഒരു കാര്യമാണ്, ഈ ലോകത്തിൽ നമുക്കൊരു ചെറിയൊരു ജീവിതം മാത്രമേ ഉള്ളൂ. കർത്താവ് നൽകിയ ഈ ജീവിതം ഒരുപക്ഷെ 11:00 അവൻ വിളിച്ചത്. എന്ത് തന്നെയായാലും ഇഷ്ടമുള്ള ആയുസ് കർത്താവിന് വേണ്ടി നമുക്ക് ജീവിക്കാം. അവന്റെ സന്നിധാനത്തിൽ, അവന്റെ ന്യായാസനത്തിൽ നാം നിൽക്കേണ്ടതായിട്ട് വരും. അന്ന് അവൻ നമുക്ക് പ്രതിഫലങ്ങൾ നൽകും. നാം ലജ്ജിക്കാതെ ധൈര്യത്തോടെ നിൽക്കുവാൻ ഇടയാകണമെങ്കിൽ കർത്താവിന് വേണ്ടി ചിലതൊക്കെ ചെയ്യാം. ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ പോലും അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, അത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കർത്താവ് ഒരിക്കലും അവിശ്വസ്തനല്ല, അവൻ വിശ്വസ്തനാണ്. എബ്രായലേഖനം 6:10 നിങ്ങൾ ചെന്ന് വായിക്കുക. അവന്റെ നാമത്തിൽ ചെയ്ത എല്ലാം അവൻ വിശ്വസ്തയോട് പ്രതിഫലം നൽകുന്നവനാണ്. അതുകൊണ്ട് ആ പ്രതിഫലം നൽകുന്ന കർത്താവിനെ നമുക്ക് സേവിക്കാം. അവൻ വീണ്ടും വരുന്നു. ലോക സംഭവങ്ങൾ നമ്മെ വിളിച്ചറിയിക്കുന്ന അവൻ വീണ്ടും വരുന്നു. നമുക്ക് അവന്റെ വരവിന് വേണ്ടി ഒരുങ്ങാം. ഈ വരുന്ന കേൾവി മുഖാന്തരം പരിശുദ്ധാത്മാവ് അതിനായിട്ട് നമ്മെ സഹായിക്കുമാറാകട്ടെ.